السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أفرأيتم الماء الذي تشربون، أأنتم أنزلتموه من المزن أم نحن المنزلون. لو نشاء جعلناه أجاجا فلولا تشكرون. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ സമയത്തും സന്ദർഭത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയം സംബന്ധിച്ച് അല്പസമയം പറയാനും കേൾക്കുവാനുമുള്ള അവസരം നമുക്ക് വന്നുപെട്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭം നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന് നമുക്ക് ഗുണകരമായി ഭവിക്കുന്ന നന്മയായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സ്രഷ്ടാവായ നാഥന് അഥവാ എല്ലാവർക്കും അറിയുന്ന, എല്ലാവരെയും അറിയുന്ന ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു എന്ന് നമുക്കറിയാം. അള്ളാഹു എന്നത് ഒരു കുലദൈവത്തിന്റെ പേരല്ല, മറിച്ച് ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സർവശക്തനായ നാഥന് അറബിയിൽ പറയുന്ന പേരാണ്. ആ പടച്ചവന്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ് നാം ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പല അനുഗ്രഹങ്ങളും നിത്യേന നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് അതിൻ്റെ വില നമുക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല. നാം ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരു പ്രയാസവുമില്ലാതെ ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായുവിൻ്റെ വില, ശ്വാസോച്ഛാസം ശരിയായി നടക്കുന്ന സംവിധാനത്തിൻ്റെ വില നാം അറിഞ്ഞുകൊള്ളണം എന്നില്ല. ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ഈ ശ്വസനത്തിൻ്റെ വില, വായുവിൻ്റെ വില നാം അറിയുന്നത്. അതേപോലെ പടച്ചവന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് വെള്ളം എന്ന് പറയുന്നത്. ആ അനുഗ്രഹം നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ നമ്മുടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു അനുഗ്രഹം. വാഗൺ ട്രാജഡി എന്ന് പറയുന്ന ഒരു സംഭവം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നതിന്റെ പേരിൽ കേരളത്തിലെ കുറെ അന്നത്തെ പൗരന്മാരെ പിടിച്ച് ഒരു ട്രെയിനിൽ കയറ്റി, അതിന് മുഴുവൻ വാതിലുകളും ജനലുകളും അടഞ്ഞു കിടക്കുകയാണ്. ഗുഡ്സ് ട്രെയിനിലാണ്. അവിടെ നിന്ന് ആ ട്രെയിൻ യാത്ര തുടങ്ങി. അല്പമായപ്പോഴേക്കും ആളുകൾക്ക് പ്രയാസമായി, ശ്വസിക്കാൻ കഴിയുന്നില്ല. ചെറിയ ചെറിയ സുഷിരങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ മത്സരിച്ച് തട്ടിമാറ്റി ഇരുട്ടി വായുവിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദാഹം അവർക്ക് വളരെ കൂടുതലായി, വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു, വെള്ളം കിട്ടാനില്ല. സഹിക്കവയ്യാതായപ്പോൾ ചില ആളുകൾ സ്വന്തം മൂത്രം കുടിച്ചു, വേറെ ചില ആളുകൾ മരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നിയപ്പോൾ ദാഹം സഹിക്കവയ്യാതെ സ്വന്തം ശരീരത്തിൽ കടിച്ച് രക്തം കുടിച്ചു. അങ്ങനെ ട്രെയിൻ അതിൻ്റെ ഡോറുകൾ തുറന്നു നോക്കിയപ്പോൾ ഒട്ടേറെ ജഡശരീരങ്ങൾ ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ സംഭവിച്ച, നമ്മുടെ കുട്ടികളൊക്കെ പുസ്തകത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അവിടെ നമുക്ക് വെള്ളത്തിന്റെ വില മനസ്സിലാവുകയാണ്. പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിലെ ഏറ്റവും അവസാനത്തെ ആയത്തിൽ അഥവാ 30-ാമത്തെ ആയത്തിൽ നമ്മോട് ചോദിക്കുകയാണ്. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വറ്റിപ്പോയാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ വറ്റിപ്പോയാൽ ആ ഒരു അവസ്ഥയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവു ജലം കൊണ്ടുവന്ന് തരിക? നിങ്ങൾ കുടിക്കുന്ന വെള്ളം അങ്ങ് വറ്റിപ്പോകുന്ന ഒരവസ്ഥ വരുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ഒരു അവസ്ഥയിൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉറവു ജലം, ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക എന്ന് പടച്ചവൻ ചോദിക്കുന്നു. മഴയില്ലാതെ ഏപ്രിൽ കഴിഞ്ഞു, മെയ്യും കഴിഞ്ഞ് ജൂണായിട്ടും മഴയില്ല, ജൂലൈ ആയിട്ടും മഴയില്ല എന്നൊരവസ്ഥ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗ്രാമപഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ കേരള നിയമസഭയോ അല്ലെങ്കിൽ പാർലമെന്റ് തന്നെയോ ഐകകണ്ഠേന പ്രമേയം പാസാക്കി കേരളത്തിൽ ഉടൻ മഴ പെയ്യണം, മഴ പെയ്യുമോ? മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ ആകാശത്തേക്ക് നോക്കി മഴയില്ലല്ലോ എന്ന് അഭിപ്രായം പറയാനല്ലാതെ ആ മഴയാകുന്ന മഹത്തായ അനുഗ്രഹം തരാൻ അവർക്ക് സാധ്യമല്ല. വരൾച്ചയുണ്ടായാൽ അവർക്ക് സഹായം കൊടുക്കാനും വെള്ളപ്പൊക്കമുണ്ടായാൽ അതിന്റെ ദുരിതാശ്വാസം പാസാക്കാനുമല്ലാതെ ഈ മഹത്തായ അനുഗ്രഹത്തിന്റെ ദാതാക്കൾ അവരൊന്നുമല്ല. നമ്മുടെ തീരുമാനത്തിനനുസരിച്ചല്ല അവ നടക്കുന്നതും. ഈ മഹത്തായ അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പ് പരിശുദ്ധ ഖുർആൻ എന്നത് മുസദ്ദിഖല്ലിമാ ബൈന യദൈ, മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടുവന്ന അവസാനത്തെ വേദഗ്രന്ഥമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഒരു സന്ദേശം കൊടുത്തതല്ല, അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ എന്നത് സ്വയം പരിചയപ്പെടുത്തുന്നു. ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആൻ. മുസ്ലിങ്ങൾക്കുള്ള മാർഗദർശനം, ഹുദൻ ലിൽ മുസ്ലിമീൻ എന്നല്ല, ഹുദൻ ലിന്നാസ്, മനുഷ്യർക്കുള്ള മാർഗദർശനമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥത്തിൽ അവസാനത്തെ പ്രവാചകൻ. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനാണെങ്കിൽ ഈ സിഡി മുസ്ലിങ്ങൾ മാത്രം കണ്ടാൽ മതി, ഈ പ്രഭാഷണം മുസ്ലിങ്ങൾ മാത്രം കേട്ടാൽ മതി. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ്. ആ പ്രവാചകന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ മാലാഖ എത്തിച്ചു കൊടുത്ത പടച്ചതമ്പുരാന്റെ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൽ മഴയുമായി ബന്ധപ്പെട്ട് ധാരാളക്കണക്കിന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിന്റെ വിശദീകരണമായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ മഴയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതിൽ ചില കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ. മഴ വെച്ചുകൊണ്ട് പടച്ചതമ്പുരാന്റെ ആസ്തിക്യത്തെ പറ്റി ചിന്തിക്കാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നു. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അത് മേഘങ്ങളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത്, അതല്ല നാം ആണോ ഇറക്കുന്നവൻ? ലൗനശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ കയ്പുരസമുള്ള ഉപ്പുജലമാക്കി കളയുമായിരുന്നു, എന്നിട്ടും നിങ്ങൾ എന്തേ നന്ദി കാണിക്കാത്തത്? പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. അപ്പോൾ ദാഹം വരുമ്പോൾ ആർത്തിയോടുകൂടി കുടിക്കുന്ന വെള്ളം കുടിക്കാൻ നിൽക്കട്ടെ, അല്പം ചിന്തിക്കുന്നത് എവിടുന്ന് വന്നു, ഫ്രം വേർ, ഈ വെള്ളം എവിടുന്ന് വന്നു? നീ സൃഷ്ടിച്ചതാണോ? ഈ ലോകത്തുള്ള മനുഷ്യർ സൃഷ്ടിച്ചതാണോ? എവിടുന്ന് കിട്ടി ഈ ശുദ്ധജലം? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോ നമ്മൾ പറയും, അതെ മഴ പെയ്തിട്ട് കിട്ടിയത് ആകാശത്ത് നിന്ന് പെയ്തതാ. അടുത്ത ചോദ്യം അതാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി നിങ്ങളാണോ അത് മേഘങ്ങൾ നിറക്കിക്കൊണ്ടുവരുന്നത്? ആണെങ്കിൽ ആണെന്ന് പറ, അല്ലെങ്കിൽ പിന്നെ ആരാ? അംനഹനുൽ മുൻസിലൂൻ, അതല്ല നാമാണോ ഇറക്കുന്നവൻ? അപ്പോൾ ഈ വെള്ളമാകുന്ന മഹത്തായ അനുഗ്രഹം ആരുണ്ടാക്കിയതാ? ആരാണ് ഇതിനെ സൃഷ്ടിച്ചത്? ആരാണ് ആ വെള്ളം നമുക്ക് ഇറക്കി തരുന്നത്? ഇനിയോ കിട്ടിയ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലോ? ഭൂമിയെ ചുറ്റി നിൽക്കുന്നു കടല്, ആ വെള്ളം നമ്മൾ കുടിക്കുന്നില്ലല്ലോ. ഈ ഇറക്കിത്തരുന്ന ഈ മഴ, ആ വെള്ളം അതെങ്ങാനും കയ്പ്പ് രസമുള്ളതാണെങ്കിൽ, ഉപ്പുവെള്ളമാണെങ്കിൽ എന്ത് ചെയ്യും? എന്നിട്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലല്ലോ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഇൽ 56-ാമത്തെ അധ്യായത്തിലെ 68, 69, 70 ആയത്തുകളിലൂടെ ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ മഴ വെച്ചുകൊണ്ട് ദൈവാസ്തിക്യത്തെ പറ്റി ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഇനിയോ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ വെള്ളത്തിൽ നിന്നാണ്. വല്ലാഹു ഖലഖ കുല്ല ദാബ്ബതിൻ മിമ്മാ, എല്ലാ ജന്തുക്കളെയും അള്ളാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ ജന്തുക്കളെയും സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. ശാസ്ത്രം ഇതത് ഇപ്പോൾ അത് കൃത്യമായി പറയുന്നു. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത, വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ വലിയ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നത്. എല്ലാ ജീവജന്തുക്കളെയും അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളത്തിൽ നിന്നാകുന്നു എന്ന്. നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിൽ 80% പരം അംശം വെള്ളമാണ്. 80%ത്തിലപ്പുറം ഈ മഴക്കാലം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകിച്ച് TVയിലും അതേപോലെ തന്നെ റേഡിയോയിലും ഒക്കെ കേട്ടിരിക്കും, ശ്രദ്ധിക്കണം, വയറിളക്കം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്താ വയറിളക്കം വന്ന്, ഇപ്പോൾ വയറിളക്കം വരുന്ന സന്ദർഭത്തിൽ ധാരാളമായി വെള്ളം നഷ്ടപ്പെടും. അതൊരു പരിധിയിലപ്പുറം നഷ്ടപ്പെട്ടാൽ കുട്ടികൾ മരിച്ചു പോകും. അതുകൊണ്ട് OR കൊടുക്കണം, അംഗൻവാടിയിൽ പോയി അന്വേഷിക്കണം, ബാലവാടിയിൽ അന്വേഷിക്കണം, OR കൊടുക്കണം, കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ആ വെള്ളം പിന്നെ പുനഃസ്ഥാപിച്ചു കൊടുക്കണം എന്ന് സാധാരണ നമ്മൾ പിന്നെ അതിൻ്റെ പരസ്യം കേൾക്കാറുണ്ട്. വലിയവരെയും അത് ബാധിക്കും, പക്ഷെ കുട്ടികൾക്ക് പലപ്പോഴും ഇത് മരണത്തിന് കാരണമാകാറുണ്ട്, ഇന്ത്യയിൽ പ്രത്യേകിച്ചും. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരു വശമാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിനുള്ളത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഈ ഒരവസ്ഥയിൽ വരൾച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന, മഴയൊന്ന് പെയ്തെങ്കിലെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം, ആ സന്ദർഭത്തിലാണ് നമ്മൾ മഴയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത, ഒരു കാറ്റിങ്ങനെ വരുന്നു, ഒരു കാറ്റ് വരുന്നു. വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, പരിശുദ്ധ ഖുർആൻ 7-ാമത്തെ അധ്യായത്തിലെ 57-ാമത്തെ ആയത്തിന്റെ ആദ്യത്തിൽ പറയുകയാണ്. അവനത്രേ തന്റെ അനുഗ്രഹത്തിന് മുമ്പായി സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റിനെ അയക്കുന്നവൻ. ഒരു കാറ്റ് വരുമ്പോ പറച്ചോനെ, മഴ പെയ്യോ, മഴ പെയ്തെങ്കിൽ എന്ന് ഒരു ബുഷറായിക്കൊണ്ട്, ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ട്, മഴയാകുന്ന സന്തോഷത്തിന് മുമ്പ് ആ കാറ്റിനെ അയക്കുന്നവൻ അവനാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് കാറ്റിനെ അയക്കുന്നവൻ. ഫതുസീറു സഹാബൻ, എന്നിട്ട് ആ കാറ്റ് എന്ത് ചെയ്യുന്നു? മേഘങ്ങളെ ഇളക്കി വിടുന്നു, തീർന്നില്ല. ഫയബ്സുതു ഫിസ്സമാഇ കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം ആകാശത്ത് അതിനെ പരത്തുന്നു. ആ മേഘങ്ങൾ പരക്കുകയാണ് ആകാശത്ത് കൂടി. അപ്പോൾ അതിനിടയിൽ നിന്ന് മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാൻ സാധിക്കും. മഴ പെയ്യുന്നത് എങ്ങനെ? ആ കാറ്റ് മേഘങ്ങളെ പരത്തുന്നു, അത് കഷ്ണം കഷ്ണമായി മാറുന്നു, അതിനിടയിലൂടെ മഴ ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുമാറാകുന്നു എന്ന് 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിൽ 48-ാമത്തെ ആയത്തിലൂടെ പടച്ചതമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മഴയുടെ സന്ദർഭത്തിൽ പലപ്പോഴും മിന്നൽ കാണാൻ പറ്റും. അതിനെ പറ്റിയും പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഹുവല്ലദീ യുരീകുമുൽ ബർഖ ഖൗഫം വതമഅ വയുൻശിഉസ് സഹാബ ഫിഖാൽ, ഭയവും ആശയും ജനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മിന്നൽ പിളർ കാണിച്ചു തരുന്നത്. അവൻ അത്രേ, മിന്നൽ വരുമ്പോ ഒരു പേടി ഉണ്ടാവും, ഒരാശയുണ്ടാവും. എന്താ പേടി? മിന്നൽ പറ്റുമോ എന്നുള്ള പേടി. ആശ എന്താ? പടച്ചോനെ, ആ മിന്നലൊക്കെ വന്ന് ഇടിയൊക്കെ വെട്ടിയിട്ട് മഴ പെയ്യോ എന്നുള്ള ഒരു ആശയുണ്ടാവും. ആശയും ആശങ്കയും, ആശയും ഭയവും ഒന്നിച്ച് ആ മിന്നൽ വരുന്ന സന്ദർഭത്തിലുണ്ടാകും. ഭാരമുള്ള മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്താ ഇവിടെ ഭാരം ഉദ്ദേശിക്കുന്നത്? വെള്ളം കൊണ്ടുള്ള ഭാരമാണ്, ജലഭാരം. ജലം നിറഞ്ഞിട്ടുള്ള ഭാരം മേഘങ്ങളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ അവസ്ഥയൊക്കെ മഴ പെയ്യുന്ന മഴക്കാല സന്ദർഭത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കാറ്റിനെ അയക്കുന്നു, മേഘങ്ങൾ അങ്ങനെ പരക്കപ്പെടുന്നു, അത് കഷ്ണങ്ങളായി മാറുന്നു, അതിലൂടെ മഴ നമുക്ക് ലഭിക്കുന്നു, ഇടിവെട്ടുണ്ടാകുന്നു, അപ്പോൾ നമുക്ക് പേടി വരുന്നു, അതോടൊപ്പം മഴ പെയ്യുമോ എന്നൊരാശയും ആഗ്രഹവും നമുക്കുണ്ടാകുന്നു. ഇങ്ങനെ ഇങ്ങനെ മഴ പെയ്തു, സന്തോഷമാകുന്ന മഴ പെയ്തു, ആ മഴയാകുന്ന അനുഗ്രഹം നമുക്ക് കിട്ടി. ഇപ്പോൾ ആ അവസ്ഥയിലാണല്ലോ അൽഹംദുലില്ലാ നമ്മളൊക്കെ ഉള്ളത്. എന്നിട്ടോ ആ മഴ അങ്ങ് പെയ്തങ്ങ് പോവുകയാണോ? അല്ല. പടച്ചതമ്പുരാൻ പറയുന്നു, അതിനെ നാം നിങ്ങൾക്ക് കുടിക്കുമാറാക്കുന്നു. മഴ പെയ്തങ്ങ് ഒലിച്ചു പോവല്ല, കുടിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് നമുക്ക് ഉണ്ടാകുന്നു. നിങ്ങൾക്ക് അത് സംഭരിച്ചു വെക്കാൻ സാധിക്കുമായിരുന്നില്ല. നമ്മൾ മഴ പെയ്യുമ്പോൾ ആ എനിക്കൊരു കൊല്ലത്തൊക്കെ വെള്ളം വേണമെന്ന് വിചാരിച്ചിട്ട് പാത്രമൊക്കെ എടുത്തിട്ട് അത് സംഭരിച്ചു വെക്കാൻ കഴിയില്ല. വെള്ളം സംഭരിച്ചു വെച്ചാൽ നല്ല അവസ്ഥയിൽ എത്ര ദിവസം നിൽക്കും? അത് സംഭരിച്ചു പടച്ചോ നമുക്ക് തരാണ്. നിങ്ങൾക്ക് അതിന് സാധിക്കുമായിരുന്നില്ല. മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ആ വെള്ളം സംഭരിച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. നോക്കൂ, എന്താ നമ്മൾ തൊട്ടിയും കയറും ഉപയോഗിച്ച് കോരി എടുക്കുക, ആരാണ് ആ വെള്ളം അവിടെ സംവിധാനിച്ചു വെച്ചത്? ആകാശത്ത് മഴ പെയ്യുന്നു, ഏറ്റവും ശുദ്ധമായ ജലം, മഴവെള്ളം, ആരാണ് നമുക്കത് നൽകുന്നത്? നമുക്ക് കുടിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് സംഭരിച്ചു വെച്ചിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുകയാണ്. അങ്ങനെയുള്ള ഈ മഹത്തായ അനുഗ്രഹം, ആ അനുഗ്രഹം നമ്മുടെ ജീവിതവുമായി ഏതുവരെ, നമ്മുടെ ഭക്ഷണത്തിനതുമായി ബന്ധമുണ്ട്. നമ്മൾ നേരെ നിൽക്കണമെങ്കിൽ, തലകറങ്ങാതിരിക്കണമെങ്കിൽ, നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് വെള്ളത്തോടൊപ്പം അത്യാവശ്യമാണ് ഭക്ഷണം. ഈ ഭക്ഷണത്തിന് മഴയുമായി ബന്ധമുണ്ടെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാതെയും നമുക്കറിയാം. എന്നാൽ അവിടെ എന്താ പറയുന്നത്? എൺപതാമത്തെ അധ്യായം, അപസവത്തവല്ലായം തുടങ്ങുന്ന അധ്യായം, ആ അധ്യായത്തിലെ 24 മുതൽ ഉള്ള സൂക്തങ്ങൾ. മനുഷ്യൻ തന്റെ ഭക്ഷണത്തിനെ പറ്റി ചിന്തിച്ചു നോക്കട്ടെ. തന്റെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഭക്ഷണമില്ലേ, തിന്നുവാൻ കുടിക്കുവാൻ വേണ്ടി തന്റെ മുമ്പിൽ കൊണ്ടുവച്ച ഭക്ഷണം, ആ ഭക്ഷണത്തെ പറ്റി മനുഷ്യനൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. ഇവിടെ ആ ഭക്ഷണത്തെ പറ്റി മനുഷ്യൻ ചിന്തിക്കട്ടെ എന്നല്ല, ഫല്യന്ദുരിൽ മുസ്ലിമു, മുസ്ലിം ചിന്തിച്ചു നോക്കട്ടെ എന്നല്ല, മറിച്ച് ഫല്യന്ദുരിൽ ഇൻസാനു ഇലാത്ത ആമിഹി, മനുഷ്യൻ തന്റെ ഭക്ഷണത്തേക്ക് നോക്കട്ടെ, ഭക്ഷണത്തെ പറ്റി ചിന്തിച്ചു നോക്കട്ടെ. അപ്പോൾ മുഴുവൻ മനുഷ്യരോടും ചിന്തിക്കുവാൻ ആവശ്യപ്പെടുകയാണ് പടച്ച തമ്പുരാൻ. മുഴുവൻ മനുഷ്യർക്കും ഈ പ്രഭാഷണം ബാധകമാണ് എന്നർത്ഥം. അപ്പോൾ എന്നിട്ട് എന്താ പറയുന്നത്? നാം ശക്തിയായി മഴ ചൊരിഞ്ഞു കൊടുത്തു. ആ ഭക്ഷണത്തെ പറ്റി ചിന്തിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം മുമ്പിലെത്തുന്ന സ്റ്റെപ്പുകൾ ഖുർആൻ വിശദീകരിക്കുകയാണ്. നാം ശക്തിയായി മഴ ചൊരിഞ്ഞു കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? പിന്നീട് നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി. എന്താ മഴ പെയ്ത പെയ്യുന്ന സന്ദർഭത്തിൽ ഉണങ്ങിക്കിടക്കുന്ന ഭൂമി, ആ ഭൂമിക്കുള്ളിൽ വിത്തുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും, മുളച്ച് വൃക്ഷങ്ങളായി മാറാൻ, ചെടികളായി മാറാൻ, പച്ചക്കറിയായി മാറാൻ, അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളായി മാറാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് മുളക്കുമോ? ഇല്ല. അപ്പൊ മഴ ഇങ്ങോട്ട് പെയ്യുമ്പോ സൂര്യപ്രകാശവുമായി അത് യോജിച്ചു വരുമ്പോ ഇഹ്തസത് വറബത് എന്ന മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഖുർആൻ, മണ്ണിനൊരു ചലനം ഉണ്ടാകുന്നു. വറബത്, അത് വളർന്ന് പുറത്തേക്ക് വരുന്നു, വിത്ത് മുളക്കുന്ന രംഗം. അതാ ഒരു പ്രത്യേക തരത്തിൽ നാം ഭൂമിയെ പിളർത്തി. ഇവിടെ ഭൂകമ്പല്ല, മറിച്ച് ഭൂമി ഒന്ന് പിളർന്ന്, നമുക്കറിയാം വിത്തുകൾ മുളച്ചു വരുമ്പോ അല്പം മണ്ണൊന്ന് പിളർന്നിട്ടാ പുറത്തേക്ക് വരിക. അപ്പൊ മഴ ഇങ്ങോട്ട് പെയ്യുമ്പോ നാം ഭൂമിയെ ഒന്ന് പിളർത്തി. പിന്നീട് നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി. എന്നിട്ടോ എന്നിട്ട് നാം അതിൽ നിന്നും ധാന്യങ്ങളെ ഉൽപാദിപ്പിച്ചു. മുന്തിരി, പച്ചക്കറി, വസൈതൂന ഒലീവ്, വനഹ്ല ഈത്തപ്പഴം, വഹദായിക ഉൽബാ ഇടതൂർന്ന തോട്ടങ്ങൾ. പച്ചക്കറികള്, ധാന്യങ്ങള്, അതേപോലെ തന്നെ മുന്തിരി എല്ലാമുണ്ട്, ഒലീവ്, ഈത്തപ്പഴം, ഇടതൂർന്ന തോട്ടങ്ങൾ. നമ്മൾ ഈ ക്ലാസ്സിന് ഇങ്ങോട്ട് വരുമ്പോ അല്ലെ തിരിച്ചു പോകുമ്പോ ഒന്ന് ഒന്ന് കാസർകോട്ടേക്ക് പോകുമ്പോ ചുറ്റുപാടിലേക്ക് നോക്കൂ, ഇടതൂർന്ന തോട്ടങ്ങൾ പച്ച പിടിച്ചു കിടക്കുന്നു. ഈ ഇടതൂർന്ന തോട്ടങ്ങൾ എങ്ങനെ ഉണ്ടായി? വർഷങ്ങളോളം മഴ പെയ്യാതിരുന്നാൽ ആ തോട്ടങ്ങൾ നശിച്ചു പോകും, മഴയാണ് അതിനെ നിലനിർത്തുന്നത്. ഇത് ഇടതൂർന്ന തോട്ടങ്ങൾ മഴയിലൂടെ നാം നിങ്ങൾക്ക് നൽകി, പഴവർഗ്ഗങ്ങൾ നൽകി, പുല്ലും നൽകി. എന്തിനാ പുല്ല്? നമ്മൾ പുല്ല് തിന്നുമോ? ഇല്ല. അടുത്തായത്, മതാ അല്ലക്കും വലി അൻആമികും, നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും ഒരു ഉപകാരമായിക്കൊണ്ട്. അതെ, നമ്മുടെ ജീവിതത്തിൽ വളരെ ബന്ധമുള്ളതാ. രാവിലെ ചായ വന്നപ്പോ കട്ടൻ ചായ, പാലില്ലേന്നൊരു ചോദ്യം. അതെ, ആ പാല് കിട്ടണം. പാലും പാലുൽപ്പന്നങ്ങളും, ബിരിയാണിക്ക് തൈരില്ലെങ്കിൽ എന്തേ തൈരില്ലേ എന്ന് ചോദിക്കും അല്ലേ. അതെ, നമ്മുടെ ജീവിതവുമായി വല്ലാത്ത ബന്ധമുണ്ട്. മാംസത്തിന് നല്ല ബന്ധമുണ്ട്, മാംസത്തിന്, പാലിനും പാലുൽപ്പന്നങ്ങൾക്കും. മതാ അല്ലക്കും വലി അൻആമികും, എന്തിനാ ഈ പുല്ല് നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും ഒരു ഉപകാരമായിക്കൊണ്ട്. കാലികൾക്ക് മറ്റുള്ളതും കാലികളുമായി ബന്ധമുണ്ട്. ഞാൻ പറയുന്നത്, ഈ ഈ ഒരു ആയത്തിൽ നമ്മുടെ ജീവിതവുമായി നേരിട്ടുള്ള ബന്ധം, നമ്മൾ ഇന്ന് രാത്രി കഴിക്കാൻ പോകുന്ന ഭക്ഷണം, ഇന്ന് ഉച്ചക്ക് കഴിച്ച ഭക്ഷണം, ആ ഭക്ഷണം എവിടുന്ന് കിട്ടി? മഴയാകുന്ന കാരണം മുഖ്യമായൊരു കാരണമാണ്. അത് നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതവുമായി ഇതിന് എന്ത് എത്രമാത്രം ബന്ധമുണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് മഴയുമായി വലിയ ബന്ധമുണ്ട്. ഇനിയോ, ഇതേ മഴ വെച്ചുകൊണ്ട് മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്ന കാര്യവും പരിശുദ്ധ ഖുർആൻ പറയുന്നു. നമ്മൾ ഈ പ്രഭാഷണം കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നു. ഇത്തരം ഒരു കേൾവി, ഇത്തരം ഒരു ഉത്ബോധനം പറയുകയോ കേൾക്കുകയോ ചെയ്യുന്ന അവസ്ഥ മൃഗങ്ങളിലുണ്ടോ? പ്രാണികളിലുണ്ടോ? പക്ഷികളിലുണ്ടോ? ഇല്ല. എന്നാൽ മനുഷ്യരിലുണ്ട്. എന്താ കാരണം? മനുഷ്യന് ബുദ്ധിയുണ്ട്, ചിന്തയുണ്ട്, നന്മ തിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മറ്റു ജീവജാലങ്ങളെ പോലെയല്ല. അതുകൊണ്ട് ആ മനുഷ്യന്മാർ മരിച്ചാൽ, അവരേത് മതക്കാരാകട്ടെ, ചിലപ്പോൾ മതം തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകളാകട്ടെ, അവർ മരിച്ചാൽ ചില വലിയ വലിയ ആളുകൾ പറയും, അനുശോചന യോഗങ്ങളിൽ പറയും, അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമാറാകട്ടെ എന്ന്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമാറാകട്ടെ. എന്താണ് ഈ ആത്മാവ്? എന്താണ് ഈ നിത്യശാന്തി ലഭിക്കുമാറാകട്ടെ എന്ന ടേ പോയി മുട്ടുന്നത് എവിടെയാ? അപ്പോൾ വലിയൊരു വിഷയമാണത്. എന്നാൽ ഒരു പട്ടി ചത്താൽ, നമ്മുടെ രാജ്യത്തെ കാഴ്ച ബംഗ്ലാവിലെ സിംഹം ചത്തുപോയാൽ രാഷ്ട്രപതി പറയില്ല ആ സിംഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമാറാകട്ടെ എന്ന്. എന്നാൽ മനുഷ്യൻ മരിക്കുമ്പോൾ ആത്മാവിനെ കുറിച്ച്, നിത്യശാന്തിയെ കുറിച്ച് അത് ലഭിക്കാനുള്ള പ്രാർത്ഥന. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നായനാര് മരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നിർബന്ധം ആ നായനാരുടെ ചിതാഭസ്മം തെളിവെള്ളത്തിൽ ഒഴുക്കണം. മരണത്തിന് ശേഷം വട്ടപൂജ്യമാണെങ്കിൽ എന്തിനാണ് ചിതാഭസ്മത്തിന്റെ സംസാരം പ്രിയപ്പെട്ട നായനാരുടെ കുടുംബത്തിൽ വന്നത്? അതെ, മരണാനന്തരം ഒന്നുമില്ല എന്ന് പറയുന്നവരും എന്തോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ. അതുകൊണ്ടാണല്ലോ ഏത് മതക്കാരിലാണെങ്കിലും മരണാനന്തര ചടങ്ങുകളുണ്ട്. ഒരു കാക്ക ചത്താൽ നമ്മൾ കുഴിച്ചിടും, ഒരു പട്ടി ചത്താൽ ഉടൻ കുഴിയെത്തും, കുഴിവെത്തും, അവിടെ കുഴിച്ചിടും. എന്നാൽ മനുഷ്യൻ മരിക്കുമ്പോൾ അവിടെ മരണാനന്തര ചടങ്ങുകൾ. എന്ത്? മരണത്തിന് ശേഷം എന്തോ ഉണ്ട്. ആ എന്തോ ഒന്ന് എന്താണ് എന്ന് വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പായ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു നൽകുന്നു. ആദ്യം പരലോകം ഉണ്ടോ? പരലോകം ഉണ്ടെങ്കിലല്ലേ അതിനെപ്പറ്റി പഠിക്കേണ്ടതുള്ളൂ. പടച്ച തമ്പുരാൻ മഴ വെച്ചുകൊണ്ട് പരലോകം പറയുന്നു. പരിശുദ്ധ ഖുർആൻ 30-ാമത്തെ അധ്യായം സൂറത്തു റൂമിലെ 50-ാമത്തെ ആയത്തിലും ഇതിന് സമാനമായ ഒട്ടേറെ സൂക്തങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലങ്ങൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലങ്ങൾ. ഫല്യന്ദുർ, അപ്പോൾ അവൻ നോക്കട്ടെ. ഇലാ ആസാരി റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലങ്ങളിലേക്ക് മനുഷ്യൻ നോക്കട്ടെ. കൈഫ യുഹയിൽ അർള ബഅദ മൗതിഹാ, ഭൂമി നിർജീവമായതിനു ശേഷം എങ്ങനെയാണ് അവൻ അതിന് ജീവൻ നൽകുന്നത്? ചിന്തിച്ചു നോക്കട്ടെ. ഇതാ കായിക നിങ്ങൾ ഇങ്ങനെ ശരിയായി നിൽക്കുന്നു, പാകപ്പെട്ടു നിൽക്കുന്നു, അതിലേക്ക് അവൻ നോക്കട്ടെ. ഭൂമി നിർജീവമായതിനു ശേഷം അത് മൗത്തിഹാന, ഭൂമിയുടെ മരണം, മൗത്ത് മരണം. ഇങ്ങനെ ഭൂമി മരിക്കുന്നത്, അതെ, വറ്റി വരണ്ടു പോകുന്നതിനെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചതാ ഭൂമി മരിക്കുക. ഏപ്രിൽ മെയ് മാസത്തിലെ കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന പിച്ചിന്റെ സ്ഥലം, ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സെൻട്രൽ ഭാഗം, അങ്ങനെ കളിച്ച് എണ്ട് കീറി ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമി, ആ ഭൂമിയുടെ സമീപത്തുകൂടി നമ്മൾ ഏപ്രിലോ മെയ്യിലോ പോകുമ്പോൾ ഇവിടുന്ന് ഒരു സസ്യം മുളച്ചു വരും, ഇവിടുന്ന് ഒരു ചെടി മുളച്ചു വരും എന്ന് പറഞ്ഞാൽ ഇവനെ അടിയന്തരമായി കുതിരവട്ടത്ത് കൊണ്ടുപോകണം. ഈ വറ്റി വരണ്ട് വെണ്ട് കീറി കിടക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് സസ്യം മുളച്ചു വരും പോലും എന്ന് പറയും. എന്നാൽ അതേ ഗ്രൗണ്ടിന്റെ സമീപത്തുകൂടി ജൂൺ ജൂലൈ മാസത്തിൽ കുടയും ചൂടി പോകുമ്പോൾ നമുക്ക് കാണാം സസ്യങ്ങൾ മുളച്ചു പൊന്തിയിരിക്കുന്നു. അതാണ് ഖുർആന്റെ ചോദ്യം. കൈഫയുഹയിൽ അർള ബഅദ മൗതിഹാ, ഭൂമി മരിച്ചതിന് ശേഷം, ഭൂമി നിർജീവമായതിനു ശേഷം എങ്ങനെയാണ് അവൻ അതിന് ജീവൻ നൽകുന്നത്? നമ്മൾ ചിന്തിക്കാൻ പറയാം, നമ്മൾ ചിന്തിക്കാം എങ്ങനെ അപ്പൊ അത് ജീവൻ നൽകുന്നത് നമ്മളോട് ചിന്തിക്കാൻ പറയാണ്. എന്നിട്ട് പറയുകയാണ്, നമുക്കതിന് സാധിക്കുമോ? ഈ ലോകത്തുള്ള എല്ലാവരും കൂടി കൂടിയാൽ ഒരു വിത്ത് മുളപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് വരണ്ടു കിടക്കുന്ന, മൗത്തായി പോയ, മരിച്ചുപോയ ഭൂമിയെ ഈ ലോകത്തിന്റെ സർട്ടാവ് ജീവിപ്പിക്കുന്നത് എന്ന് ചോദിച്ചതിനു ശേഷം പരിശുദ്ധ ഖുർആൻ തുടരുന്നു, ഇന്നദാലിക ലമുഹിയിൽ മൗത്ത, അങ്ങനെയാണ്, തീർച്ചയായും അത് ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും മരിച്ചു പോയാൽ വീണ്ടും ജീവിപ്പിക്കുകയോ? ഈ 2007 എന്തായി പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എങ്കിൽ ആരാ ഞാനും നിങ്ങളും മരിച്ചു പോയതിനു ശേഷം രണ്ടാമതും ജീവിപ്പിക്കുമെന്ന് പറഞ്ഞത്? ശുദ്ധ ശൂന്യതയിൽ നിന്ന് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവൻ. ഒരു 100 കൊല്ലം മുമ്പ് ഞാനും നിങ്ങളും എവിടെ? 2 വർഷം കഴിഞ്ഞ് ജനിക്കാൻ പോകുന്ന കുട്ടി ഇപ്പോഴെവിടെ? ഇല്ല. ആ ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ലോകത്തിന്റെ തമ്പുരാൻ പറയുന്നു, നിങ്ങളെ നാം മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിക്കും എന്ന് പറഞ്ഞത് ആരാ? വറ്റി വരണ്ട ഭൂമിയെ ജീവനുള്ളതാക്കി തീർക്കുന്ന ലോകത്തിന്റെ തമ്പുരാൻ. ഇന്നദാലിക ലമുഹയിൽ മൗത, തീർച്ചയായും അത് ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ 50-ാമത്തെ അധ്യായം സൂറത്ത് കാഫിലെ 11-ാമത്തെ സൂക്തത്തിൽ പറയുന്നത്, വഅഹയൈനാ ബിഹി ബൽദത്തം മൈതൻ കദാലികൽ ഖുറൂജ്, വഅഹയൈനാ ബിഹി, അതുകൊണ്ട് അഥവാ മഴ കൊണ്ട് നാം ഭൂമിയെ ജീവനുള്ളതാക്കി തീർക്കുന്നു. ബൽദത്ത മൈത്തൻ, മയ്യത്തായ ഭൂമിയെ നാം ജീവനുള്ളതാക്കി തീർക്കുന്നു. എന്തിനാ ഇത് പഠിപ്പിച്ചത്? ഒരു കാര്യം പറയാനാ, കദാലികൽ ഖുറൂജ്, അതേപോലെയാണ് പുറപ്പാട്. സമയമാകുമ്പോൾ കബറിൽ നിന്നും ആളുകൾ എഴുന്നേറ്റ് തലയിലുള്ള മണ്ണ് തട്ടിയിട്ട് ലോകത്തിന്റെ തമ്പുരാന്റെ അടുത്തേക്കുള്ള പുറപ്പാടിനെ പറ്റി സംശയമുണ്ടോ? എങ്കിൽ മഴ പെയ്യുമ്പോൾ എങ്ങനെയാ വിത്ത് മുളക്കുന്നത്? അത് സാധിപ്പിക്കുന്ന ലോകത്തിന്റെ തമ്പുരാന് മരണാനന്തരം ഒരു ജീവിതം നിശ്ചയിക്കാൻ ഒരു പ്രയാസവുമില്ല. മരണാനന്തര ജീവിതം ഉണ്ടെന്ന് പറഞ്ഞത് ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ നമുക്ക് തള്ളിക്കളയാമായിരുന്നു, ഒരു ഭരണാധികാരിയാണെങ്കിൽ നമുക്ക് അത് പരിഗണിക്കാതെ വിടാമായിരുന്നു. ശാസ്ത്രജ്ഞനെയും ഭരണാധികാരിയെയും ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ലോകത്തിന്റെ തമ്പുരാനാണ് മരണാനന്തരം ഒരു ജീവിതം ഉണ്ട് എന്ന് പറയുന്നത്. അവിടെ സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും പറയുന്നത് ആരാ? നരകമുണ്ട് എന്ന് പറയുന്നത് സാൽവേഷനിൽ നമ്മൾ കണ്ടു. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷനിൽ എന്ത്? സൂര്യന്റെ വലിപ്പം ഒരു സൂര്യനിൽ 13 ലക്ഷത്തിൽ പരം ഭൂമികൾ കൊള്ളും. 13 ലക്ഷത്തിൽ പരം ഭൂമികളെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പമുള്ള തീഗോളമാണ് സൂര്യൻ. ആ 13 ലക്ഷം, ഒരു ഭൂമിയല്ല, 2 ഭൂമിയല്ല, 10 അല്ല, 20 അല്ല, 200 അല്ല, 300 അല്ല, 1000, 2000 അല്ല, 1 ലക്ഷല്ല, 2 ലക്ഷല്ല, 13 ലക്ഷത്തിൽ പരം ഭൂമികൾ ഉൾക്കൊള്ളുന്നതാണ് സൂര്യൻ. അത്രയും വലിപ്പമുള്ള തീഗോളം എത്ര ചെറുതായിട്ടാണ് നമ്മൾ കാണുന്നത്, അപ്പോൾ അത് എത്ര അകലെയായിരിക്കും. എന്നിട്ട് പോലും ആ സൂര്യനെ അല്പസമയം നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ ആ സൂര്യൻ പരലോകത്തെ പറ്റി സംശയമുള്ളവരോട് 78-ാമത്തെ അധ്യായത്തിൽ ഖുർആൻ പറയുകയാണ്, കത്തിജ്വലിക്കുന്ന വിളക്കിനെ നാം ആക്കിയില്ലയോ? സൂര്യന്റെ സർട്ടാവാണ് നരകമുണ്ട് എന്ന് പറഞ്ഞത്. വജന്നാത്തിൻ അൽഫാഫ, അതേ സൂറത്തിൽ കുറച്ചു കഴിഞ്ഞാൽ മറ്റൊരായത്ത് കാണാം. വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങൾ നോക്കൂ, തോട്ടം സ്വർഗത്തിനെന്താ ഖുർആൻ പ്രയോഗിച്ചത്? ജന്നത്ത്, ജന്നാത്ത്. നമ്മളെ കുട്ടികൾ പറയാ ടൂറ് പോകണം, വാപ്പയെ ടൂറ് പോകണം, അച്ഛാ ടൂറ് പോകണം. ശരി, എത്ര റുപ്യ വേണം? 500 രൂപ വേണം. എങ്ങോട്ടാ ടൂർ പോവുക? മലമ്പുഴയിലേക്ക്, ഊട്ടിയിലേക്ക്, വയനാട്ടിലേക്ക്, തേക്കടിയിലേക്ക്, കാശ്മീരിലേക്ക്. അവിടൊക്കെ എന്താ ഉള്ളത്? കുറെ പച്ച പിടിച്ച പ്രദേശങ്ങൾ, കുറെ മരങ്ങള്, പൂക്കള്, ഇടയ്ക്ക് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ അവിടെ പോയി കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ആ പോവല്ലേ, ആ പോവാ, ഞാൻ പോയത് ഒരിത്തിരി അവിടെ ഒന്ന് ഇരിക്കാൻ, ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ, ആ ശുദ്ധവായു ഒന്ന് ശ്വസിക്കാൻ. എത്ര കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നു, എത്ര പണം മുടക്കുന്നു. അതെ, മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, തണുപ്പിലേക്ക്, കാറ്റിലേക്ക്, പച്ചയിലേക്ക്. നമ്മൾ പറയാ ഒന്ന് നടക്കാൻ ഇറങ്ങല്ലേ. എങ്ങോട്ടാ നമ്മൾ നടക്കുക? വരണ്ട സ്ഥലത്തൊക്കെ അല്ല, നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്ന പച്ച പിടിച്ച സ്ഥലത്തൊക്കെ നമ്മൾ നടക്കാൻ പോവുക. അതെ, വല്ലാതെ പണം ഉണ്ടെങ്കിൽ ചില ആൾക്കാർ വീട്ടിന്റെ മുമ്പിൽ വലിയൊരു മൺകൂനുണ്ടാക്കി അതിന് മുകളിൽ കുറെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇടയ്ക്ക് ഒരു പാറ കഷ്ണവും വെച്ച് ഒരു പൈപ്പിൽ കുറച്ച് വെള്ളവും ഫിറ്റ് ചെയ്ത് കൊടുക്കും, അതിങ്ങനെ ഒഴുകും. ഭയങ്കര ടെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ നോക്കി കുത്തിരിക്കും. അതെ, ഒരിത്തിരി സമാധാനം കിട്ടാൻ പച്ചയിലേക്ക്, തണുപ്പിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നു. എങ്കിൽ ആ വിനോദ സ്ഥലത്ത് ചെന്നാൽ 6 മണിയാവുമ്പോ സെക്യൂരിറ്റി പറയും പുറത്തു പോകണം, സമയം കഴിഞ്ഞു. അതാണ് ഈ ലോകത്തുള്ള ഈ തോട്ടങ്ങളെയും ഈ വിനോദ കേന്ദ്രങ്ങളെയും മുഴുവൻ സൃഷ്ടിച്ച നാഥൻ പറയുന്നു, ജന്നാതു അദ്നിൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളെ, സ്വർഗങ്ങളെ നാം നിങ്ങൾക്ക് തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു. നിഷേധിക്കാൻ എന്ത് ന്യായം? ഈ വിനോദ കേന്ദ്രങ്ങളെയും ഈ ഭൂമിയിലെ തോട്ടങ്ങളെ മുഴുവനും നമ്മൾ കാണുകയാണ്. ഇതിനെ സൃഷ്ടിച്ച, ഇതിനെ സംവിധാനിക്കുന്ന ലോകത്തിന്റെ നാഥന് സ്വർഗമാകുന്ന നിത്യ ശാന്തിയുടെ ഭവനം സൃഷ്ടിക്കാൻ എന്ത് പ്രയാസം. അപ്പോൾ മഴയിലൂടെ പടച്ചതമ്പുരാൻ പരലോകത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഇനിയോ ആ പരലോകത്തെ മാത്രമല്ല, ഈ ലോകത്തുള്ള ഏറ്റവും വലിയ സത്യത്തെ മഴയിലൂടെ മനസ്സിലാക്കി തരുന്നു. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ സത്യം എന്താ? ഈ ലോകത്തുള്ള ഏറ്റവും വലിയ സത്യം, ഈ ലോകത്തിന്റെ സ്രഷ്ടാവ് പടച്ച തമ്പുരാൻ അവൻ മാത്രമാണ് ആരാധ്യൻ എന്നതാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ അറിവ്, ഏറ്റവും വലിയ സത്യം അതാണ്. ലോകത്തിന്റെ സ്രഷ്ടാവായ പടച്ച തമ്പുരാൻ അല്ലാതെ മറ്റൊരാളും ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടാൻ കൊള്ളുകയില്ല എന്ന സത്യം, അതാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ സത്യം. അതും പടച്ച തമ്പുരാൻ മഴ വെച്ച് തന്നെ പറയുകയാണ്. ഈ ലോകത്തിന്റെ സ്രഷ്ടാവായ നാഥനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന്. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബകുമല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ ആരാധിക്കണം. എന്തിന്? എന്തിന് ഈ ലോകത്തിന്റെ സ്രഷ്ടാവായ നാഥനെ മാത്രം ആരാധിക്കണം? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടി, ദോഷബാധയെ സൂക്ഷിക്കുന്നവരാകുവാൻ വേണ്ടി. അഥവാ നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന് മരണാനന്തര ജീവിതത്തിൽ സ്രഷ്ടാവായ നാഥൻ മാത്രം കാവലുണ്ടാകുന്ന, അവന്റെ സഹായം മാത്രമുണ്ടാകുന്ന ലോകത്ത് നമുക്ക് വിജയം കിട്ടാൻ നാം ഏകദൈവാരാധകരാകണം. അതെ, ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമാണ് സ്രഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ. ഞാനും നിങ്ങളും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പാടില്ല. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനാണെന്ന കാര്യത്തിൽ തർക്കമില്ല. മുഹമ്മദ് നബിയെ സ്നേഹിക്കാതെ ഒരാൾക്ക് വിശ്വാസിയാകാൻ പറ്റില്ല. എന്നാൽ മുഹമ്മദ് നബി ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടാൻ പറ്റില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് നൽകിയ ഈ ലോകത്തിന്റെ നാഥനാണ് ആരാധ്യൻ. അതാ റസൂലുള്ള പഠിപ്പിച്ചത്. ഇബ്രാഹിം നബി മഹാനാണ്, പക്ഷെ ഇബ്രാഹിം നബി ആരാധിക്കാൻ പറ്റില്ല. ഈസാ നബി അലഹിസ്സലാം, സഹോദര സമുദായങ്ങൾ, യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ ഈസാ നബിയെ വിശ്വസിച്ചാൽ മാത്രമേ ഞാനും നിങ്ങളും മുസ്ലിം ആവുകയുള്ളൂ. അദ്ദേഹം മുഹമ്മദ് റസൂലുള്ളക്ക് മുമ്പുള്ള മഹാനായ പ്രവാചകനാണ്. ആ ഈസാ നബി അലഹിസ്സലാമിനെ കുറിച്ച് ബൈബിളിൽ പറയാത്ത പ്രത്യേകത ഖുർആനിലുണ്ട്. ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു സ്ത്രീയുടെ പേര് മാത്രമേ പേരെടുത്തു പറഞ്ഞിട്ടുള്ളൂ. അത് മറിയം ബീവിയുടെ പേരാണ്. 19-ാമത്തെ അധ്യായം തന്നെ സൂറത്ത് മറിയം എന്നാണ്. ആ സൂറത്തിലും മറ്റിടങ്ങളിലും ഒക്കെ ബൈബിൾ പറയാത്ത പ്രത്യേകതകൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാം ആരാധിക്കപ്പെടാൻ കൊള്ളുകയില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഈ മഹത്തായ സത്യം, ഈ ഏകദൈവ ആരാധനയെ കുറിച്ച് പറഞ്ഞ ഉടനെ ഖുർആൻ അത് വിശദീകരിക്കുകയാണ്. അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശാ, ഏതൊരു പടച്ചോനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? ഭൂമിയെ നിങ്ങൾക്ക് വിധാനമാക്കി വിരിപ്പാക്കി തന്നവനല്ലോ അള്ളാഹു. അല്ലദീ, അവൻ, ഏതൊരുവൻ, ജഅലലകുമുൽ അർള ഫിറാഷ, ഭൂമി അവൻ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തൊട്ടിലാക്കി തന്നു. വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു എടുപ്പാക്കി. പലതരത്തിലുള്ള അക്രമങ്ങൾ നമുക്ക് നേരെ വരാമായിരുന്നു. ഓസോൺ പാളികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ശാസ്ത്രം നമ്മോട് പറയുന്നത്. അത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ആകാശത്തെ നമുക്കൊരു എടുപ്പാക്കി നാഥൻ നൽകി. തീർന്നില്ല, വഅൻസല മിനസ്സമാഇമാഅൻ, ആകാശത്ത് നിന്ന് അവൻ വെള്ളമിറക്കി തന്നു. അപ്പൊ എന്ത്, അപ്പൊ എന്തുണ്ടായി? ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലകും, അപ്പോൾ നിങ്ങൾക്ക് റിസ്ഖായിക്കൊണ്ട്, ഭക്ഷണമായിക്കൊണ്ട് അവൻ ധാന്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു, അവൻ കായ്കനികളെ ഉൽപ്പാദിപ്പിച്ചു. അപ്പോ എങ്ങനെയാ നമുക്ക് കായ്കനികൾ കിട്ടുന്നത്? മഴ പെയ്തിട്ടാണ്. ഇങ്ങനെ മഴ പെയ്ത് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ആ പടച്ച തമ്പുരാൻ അവനെയാണ് ആരാധിക്കേണ്ടത്. ഫലാ തജഅലൂലില്ലാഹി അന്ദാദാ വഅൻതും തഅലമൂൻ, ഈ വിവരം ഉണ്ടായിരിക്കെ നിങ്ങൾ പടച്ചോന് സമന്മാരെ ഉണ്ടാക്കരുത്. വേറെ ആരെങ്കിലും മഴ തരുന്നുണ്ടോ? വേറെ ആരെങ്കിലും ആണോ നിങ്ങൾക്ക് കായ്കനികൾ തരുന്നത്? വേറെ ആരെങ്കിലും ആണോ മഴ പെയ്യിപ്പിക്കുന്നത്? വേറെ ആരെങ്കിലും ആണോ ഭൂമിയെ വിരിപ്പാക്കിയത്? വേറെ ആരെങ്കിലും ആണോ ആകാശത്തെ എടുപ്പാക്കിയത്? അല്ല എന്നാണ് ഉത്തരമെങ്കിൽ, ആകാശത്തിന്റെ സൃഷ്ടാവിനെ അല്ലേ ഈ ഭൂമിയിൽ വെച്ച്, ഭൂമിയുടെ സൃഷ്ടാവിനെ അല്ലേ നമ്മൾ ഭൂമിയിൽ വെച്ച് ആരാധിക്കേണ്ടത്? മഴ തരുന്നവനോടല്ലേ മഴ ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഈ വിവരം ഉണ്ടായിരിക്കെ നിങ്ങൾ പടച്ചോന് സമന്മാരെ ഉണ്ടാക്കുകയാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ഇനിയോ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്ത മക്കയിലെ ജനങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു എന്ന കാര്യവും കൂടി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അഥവാ മുഹമ്മദുൻ റസൂലുള്ള അഭിസംബോധന നേരിട്ട് അഭിസംബോധന ചെയ്തത് മക്കയിലെ ബഹുദൈവ വിശ്വാസികളെയാണ്. എന്തായിരുന്നു അവരുടെ വിശ്വാസം? അത് പരിശുദ്ധ ഖുർആൻ 29-ാമത്തെ അധ്യായമായ സൂറത്ത് അങ്കബൂത്തിലെ 63-ാമത്തെ സൂക്തത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, വലഇൻ സഅൽതഹും, മുഹമ്മദ് നബിയേ നീ അവരോട് ചോദിച്ചാൽ, മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആരാണ് ആകാശത്തു നിന്ന് വെള്ളമിറക്കി തരുന്നത്? ഫഅഹിയ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹ, അങ്ങനെ ആ മഴ ലഭിച്ചുകൊണ്ട് നിർജീവമായ ഭൂമിയെ ആരാണ് ജീവിപ്പിക്കുന്നത് എന്ന് മുഹമ്മദ് നബിയെ നീ അവരോട് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു ആകുന്നു എന്നവർ പറയും. തീർച്ചയായും അല്ലാഹു ആകുന്നു എന്നവർ പറയും. ആര് പറയും? ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഇസ്മായിൽ നബിയെ കാക്കണയെന്ന് പറയുന്ന, ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും നേർച്ചകളും വഴിപാടുകളും കൊടുത്തുകൊണ്ടിരിക്കുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് ആരാണ് ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു ആകുന്നു എന്നവർ പറയും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം എന്താ? അല്ലാഹു ഉണ്ട് എന്നല്ല. നോക്കൂ, മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് മുഹമ്മദ് നബിയെ ചോദിച്ചാൽ ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ആരാണ് ആകാശത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുക, ഇബ്രാഹിം നബിയാണ് എന്നല്ല, ഇസ്മായിൽ നബിയാണെന്നല്ല, അവർ നേർച്ചകളും വഴിപാടുകളും കൊടുക്കുന്ന പടച്ചവനല്ലാതെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ പേരല്ല പറയുന്നത്. തീർച്ചയായും അല്ലാഹു ആകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബഹുദൈവ വിശ്വാസികൾ പറയുന്നു അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പോ അല്ലാഹു ഉണ്ട് എന്നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം. അല്ലാഹു ആണ് സ്രഷ്ടാവ് എന്നുമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം. അല്ലാഹുവിനെ ആരാധിക്കണം എന്നുമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം. ഇതൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടുണ്ട്. പടച്ചോനുണ്ട്, പടച്ചോനാണ് സ്രഷ്ടാവ്, പടച്ചോനെ അവർ ആരാധിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഇദാ റകിബു ഫിൽ ഫുൽക്, കപ്പലിൽ അവർ യാത്ര ചെയ്യുകയാണെങ്കിൽ, അവർ അല്ലാഹുവിനെ വിളിക്കും, വെറുതെ വിളിക്കല്ല, മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അവർ അല്ലാഹുവിനെ വിളിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബദ്ദി, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാൽ, ഇദാഹും യുശ്രിക്കൂൻ, അവർ അല്ലാഹുവിൽ പങ്കുചേർക്കും. അപ്പൊ മക്കയിലെ മുശ്രിക്കുകള് കപ്പലിൽ പെട്ട് കാറ്റും കോളും വന്ന് കപ്പൽ മുങ്ങാൻ പോകുന്നു എന്ന് കണ്ട പടച്ചോനേന്ന് വിളിക്കും. വെറുതെ വിളിക്കുക അല്ല, മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി കീഴ്വണക്കം പടച്ചവന് സമർപ്പിച്ചുകൊണ്ട്. 29-ാമത്തെ അധ്യായത്തിലെ 65-ാമത്തെ ആയത്തിൽ തീർന്നില്ല ആയത്ത്, ഫലമ്മാ നജ്ജാഹും ഇലൽ ബദ്ദി, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാൽ, ഇദാഹും യുശ്രിക്കൂൻ, അവർ അല്ലാഹുവിൽ പങ്കുചേർക്കും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ അർത്ഥം അല്ലാഹു ഉണ്ട് എന്നല്ല. ഇനി നമ്മൾ മക്കയിൽ നിന്ന് കേരളത്തിലേക്ക് വരിക, ഇന്ത്യയിലേക്ക് വരിക. ജോസഫ് ഏട്ടനോട് നിങ്ങൾ ചോദിക്കുക, ഗോപാലേട്ടനോട് നിങ്ങൾ ചോദിക്ക്, ആരാ ജോസഫേട്ട ആകാശത്തെ സൃഷ്ടിച്ചത്? യേശുവാണെന്ന് ആരെങ്കിലും പറയുമോ? ആരാണ് ഗോപാലേട്ട ഭൂമിയെ സൃഷ്ടിച്ചത്? ഗുരുവായൂരപ്പനാണെന്ന് പറയുമോ? ഇല്ല, അവരൊക്കെ പറയും നിങ്ങളും ഞങ്ങളൊക്കെ പറയുന്ന പടച്ചോൻ തന്നെ. പക്ഷെ അവിടെ എവിടെ തെറ്റിപ്പോയി? ആ പടച്ചോനെ മാത്രം ആരാധിക്കുന്ന വിഷയത്തിൽ അവർ തെറ്റി. അതാണ് വിഷയം. അപ്പോ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദുമായി ബന്ധപ്പെട്ട് മഴ വെച്ചിട്ട് ആ പരിശുദ്ധ ഖുർആനിൽ ആരാണ് ആകാശത്ത് വെള്ളമിറക്കുന്നത് ചോദിച്ചാൽ പടച്ചോനാന്ന് പറയും. എന്നിട്ട് ആയത്തിന്റെ അവസാനിപ്പിക്കുന്നത് കുലിൽ ഹംദുലില്ലാ, പടച്ചോനാന്ന് പോലും പറയുന്നു, പറയൂ അൽഹംദുലില്ലാ. ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ ബഹുഭൂരിപ ആൾക്കാർ ബുദ്ധിയുറുത്തി ചിന്തിക്കുന്നില്ലല്ലോ. ഈ മഴ പെയ്യിപ്പിക്കുന്ന പടച്ചോനല്ലേ ആരാധിക്കേണ്ടത്? എന്നിട്ട് അവർ തെറ്റിപ്പോയല്ലോ, എന്തേ അവർ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല സഹോദരന്മാര്, പടച്ചതമ്പുരാന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ കായികനികളും വിഭവങ്ങളും മൃഗങ്ങളും ഒക്കെ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ ആറാമത്തെ അധ്യായത്തിലെ 136-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? വജഅലൂലില്ലാഹി ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബം ഫഖാലൂ ഹാദാ ലില്ലാഹി ബിസഅമിഹിം വഹാദാ ലിശുറകാഇനാ. അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചുണ്ടാക്കിയ കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും അവന് ഒരു ഓഹരി നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ്. പടച്ചോനെ കൃഷി കൊടുത്തു, കന്നുകാലികൾക്ക് കൊടുത്തു. എന്നിട്ട് അവർ ചെയ്തത് എന്താ? അതിൽ നിന്ന് ഒരു ഓഹരി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് അവരുടെ ജൽപ്പനം അനുസരിച്ച് അവർ പറയാണ് ഇത് അള്ളാഹുവിനുള്ളതാകുന്നു, മറ്റേത് തങ്ങളുടെ പങ്കാളികൾക്കും ഉള്ളതാകുന്ന ഇവര് നേർച്ച കൊടുക്കും. ഏത് മക്കയിലെ മുശിരിക്കൾ നേർച്ച കൊടുക്കും. പടച്ചോൻ മടക്കെ പെയ്യിപ്പിച്ചിട്ട് കന്നുകാലികളും നല്ല കൃഷിയൊക്കെ ഉണ്ടായാൽ ഇത് പടച്ചോനുള്ളതെന്ന് പറയും, ഇത് പടച്ചോന്റെ പങ്കുകാർക്കുള്ളതെന്ന് പറയും. ഒരു പടച്ചോൻ കൊടുത്ത അനുഗ്രഹത്തിൽ നിന്ന് പടച്ചവനല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുക, ഈ ഒരു നന്ദി കേട് അവരിൽ ഉണ്ടായിരുന്നു. പടച്ചോൻ സൃഷ്ടിച്ചുണ്ടാക്കിയത് പടച്ചോനെതിരിൽ നീങ്ങുക, നേർച്ചയാകുന്ന ഇബാദത്ത് ആരാധന പടച്ച തമ്പുരാൻ അല്ലാത്തവർക്ക് കൊടുക്കുക. എന്നിട്ട് ആയത്ത് തുടർന്ന് പറയുന്നുണ്ട് പടച്ചോന്റെ ഭാഗത്തുള്ള പിന്നെ ആ ധാന്യങ്ങളോ മറ്റോ ഈ ഇവര് ഇവരെ നേർച്ചക്കാരെ ഭാഗത്തേക്ക് പോയാൽ ഒരു വേഗം ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കും. നേർച്ചക്കാരുടെ ഭാഗത്തേക്ക് പോയാൽ തിരിച്ചു കൊടുക്കില്ല. ഇനി നേർച്ചക്കാരുടെ ഭാഗത്തുള്ള വല്ല വിഭവം അള്ളാഹനെ വന്ന് വേഗം പേടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കും. പടച്ചോന്റെ ഭാഗത്ത് പോലും വലിയ പ്രശ്നമല്ല, ഇതായിരുന്നു അവരുടെ സ്വഭാവം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ മഴയാകുന്ന അനുഗ്രഹം കിട്ടിയിട്ട് അതിന്റെ ധാന്യവും അതിന്റെ മൃഗങ്ങളെയും വെച്ചിട്ട് പടച്ചോനല്ലാത്തവർക്ക് നേർച്ചയും വഴിപാടുകളും കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല 5-ാമത്തെ അധ്യായമായ സൂറത്ത് മായിദയിലെ 103-ാമത്തെ ആയത്തിൽ പടച്ചോൻ പറയുന്നു, മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമിൻ ولكن الذين كفروا يفترون على الله الكذب واكثرهم لا يعقلون. بحيرا سائبا وسيلا حام اني نارച്ച മൃഗങ്ങളെ ഒന്നും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. എന്താ മൃഗങ്ങളെ പടച്ചോനല്ലാത്തവർക്ക് നേർച്ച നേരുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു മക്കയിലെ ബഹുദൈ വിശ്വാസികൾക്കിടയിൽ. ഓരോന്നും ബഹീറ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകം 5 തവണ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒട്ടകം നേർച്ചക്കാർക്ക് കൊടുക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തിന്റെ പേരിൽ കൊടുക്കും. പിന്നെ അതിനെ കയറി ഉരുവിടും, പിന്നെ യാതൊരു നിയന്ത്രണം ഉണ്ടാവില്ല, അതിന്റെ പാലാരും കറക്കൂല, ദൈവത്തിനുള്ളതെന്ന് പറയും. അതേപോലെ തന്നെ സായിബ എന്ന് പറഞ്ഞ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മൃഗത്തെ ഒഴിഞ്ഞിടും, യഥേഷ്ടത് മേഞ്ഞു നടക്കും, പിന്നീട് അതിനെ വാഹനമായിട്ട് പോലും ഉപയോഗിക്കുകയില്ല. വസീല എന്ന് പറഞ്ഞാൽ ഒരു പ്രസവത്തിൽ തന്നെ ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും ഉണ്ടെങ്കിൽ പിന്നെ അത് വസീല എന്ന പേരിൽ നേർച്ചയാക്കിയിടും ആ മൃഗത്തെ. ഹാം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എണ്ണം കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ദൈവങ്ങൾക്കായി ഒഴിച്ചിടും. ഇങ്ങനത്തെ പരിപാടിയൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വലാഖിന്നല്ലദീന കഫറു യഫ്തറൂന അലല്ലാഹിൽ കദിബ്, സത്യനിഷേധികൾ പടച്ചോന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയാണ് എന്ന് പടച്ചു തമ്പുരാൻ പറയുന്നു. അപ്പോ മാത്രമല്ല ഇത് ഇക്കാലത്തും കാണാൻ പറ്റും. നമ്മുടെ കുറച്ചു കാലം മുമ്പൊക്കെ ആടുകുട്ടിനെ തുടരുതേ എന്ന് പറയും. എന്താ ഒരാട്ടുംകുട്ടി അതിന്റെ പിന്നെ കഴുത്തിൽ ഒരു സഞ്ചിയായിട്ട് വന്നതാ, ഉള്ളാളത്ത് വന്നതാണ്. അപ്പൊ ഒരു പച്ചക്കറി കിടിയൽ ഇങ്ങൊക്കെ അറിഞ്ഞോടേത് മനുഷ്യൻ എടുങ്ങേറായി ഉണ്ടാക്കിയ ഒരു കച്ചവടാണ്, ആരെടുങ്ങള് ആരാ വിളിക്കുന്നത് ഈ ആട്ടുംകുട്ടിനെ. എന്നിട്ട് ആട്ടുംകുട്ടി തക്കാളിക്ക് തിന്നങ്ങ് പോവും, ആരും തൊടൂല. അതേ സമ്പ്രദായം ഇമാം സ്വാവി തന്റെ തഫ്സീറിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആരെങ്കിലും എതിർത്താലോ, എതിർക്കുന്ന ആൾക്കാരെ ഓന ഔലിയാക്കന്മാരോട് സ്നേഹമില്ലാത്തവനാണ് എന്ന് ഈ എതിർക്കുന്ന ആളെ പറയും. മൃഗങ്ങളെ ആരാധിക്കുകയാണ് ഈ പാവങ്ങൾ ചെയ്യുന്നത് എന്ന് അവർക്കറിയില്ല. ഇതിപ്പുണ്ടായത് നല്ല നേരത്തെ ഉള്ളതാ, ഇങ്ങനെ ഈ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇത് ശരിയല്ലല്ലോ, ഇത് ഖുർആൻ എതിർത്തതല്ലേ എന്ന് മനസ്സിലായി കൊടുക്കുമ്പോ അവന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മനസ്സിലായി കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്താ അറിയാമോ, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ്, ആ പടച്ചോൻ അറക്കയിലേക്ക് നിങ്ങൾ വരീൻ എന്ന് അവരെ ക്ഷണിച്ചാൽ, ഇലർ റസൂൽ റസൂൽ പറഞ്ഞിടത്തേക്ക് നിങ്ങൾ വരീൻ എന്ന് അവരെ ക്ഷണിച്ചാൽ അവർ പറയും, കാലൂ അവർ പറയും, ഹസ്ബുനാമാ വജദ്നാ അലൈഹി ആബാന, ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പാര് ചെയ്ത് എന്ന് ധാരാളം മതി, ഞങ്ങളെ വാപ്പാര് ചെയ്ത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആര് പറയും, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ. മുസ്ലിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ മുശ്രിക്കീൻ എന്ന് പറയുന്ന മുഹമ്മദും റസൂലുള്ളയുടെ ശത്രുക്കളായ മക്കയിലെ മുശ്രിക്കുകൾ മഹാനായ റസൂലിനോട് പറയും. ഖുർആന്റെ മറുപടി, അവലൗകാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കൾ യാതൊന്നും അറിയാതെയും സന്മാർഗം പ്രാപിക്കാതെയുമാണെങ്കിലോ, അവർക്കൊന്നും അറിയില്ലായിരുന്നു, സന്മാർഗം പ്രാപിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്നാലും ഒരു എന്നെ മതിയോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ മരിച്ചുപോയ കാരണവന്മാർ വാപ്പ കാരണവന്മാര് അവര് നല്ലവരാണോ അവര് സന്മാർഗം പ്രാപിച്ചവരാണോ നമുക്കറിയില്ല, ആയിരിക്കാം അല്ലായിരിക്കാം. അതുകൊണ്ടാണ് ദീൻ മനസ്സിലാക്കേണ്ടത് വാപ്പ കാരണവന്മാരെ നോക്കിയിട്ടല്ല, ദീൻ മനസ്സിലാക്കേണ്ടത് ഉപ്പ ഉപ്പാപ്പമാരെക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഈ വിഡ്ഢിത്തം പറയും, ഞങ്ങളെ വാപ്പാര് ചെയ്ത പോലെ തെറ്റാണത്, ഉപ്പ റസൂലുള്ള പറഞ്ഞതിനനുസരിച്ച് ചെയ്താൽ അനുസരിക്കാം, ഉമ്മ റസൂലുള്ള പറഞ്ഞതിനനുസരിച്ച് ചെയ്താൽ അനുസരിക്കാം, അല്ലെങ്കിൽ ഉമ്മ ഉമ്മ തന്നെയാണ് ഉപ്പ ഉപ്പ തന്നെയാണ്, ബഹുമാനപൂർവം അള്ളാഹുവിനും പ്രവാചകനും എതിരായി പറഞ്ഞത് തള്ളിപ്പറയണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മഴയാകുന്ന മഹത്തായ അനുഗ്രഹം, ഏകദൈവ ആരാധനയിൽ യാതൊരു അബദ്ധവും വരുത്താൻ പാടില്ല എന്ന മഹത്തായ സന്ദേശവും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനിയോ ഈ മഹത്തായ അനുഗ്രഹത്തിലൂടെ പരലോകത്തെ നമ്മൾ മനസ്സിലാക്കി, ഏകദൈവ ആരാധനയെ തമ്പുരാൻ നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഈ മഴയുണ്ടല്ലോ, ഇത് തന്നെ ശിക്ഷയായും വരാം, ശിക്ഷയായി വന്നിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് ശേഷം 10 തലമുറ ശരിയായ ശരീഅത്തിലായിരുന്നു. പിന്നീട് അവർ മാറി, പിശാജ് ഇടപെട്ടു, അങ്ങനെ വിഗ്രഹാരാധനയിലേക്ക് വരെ അവർ എത്തി. വദ്ദ് സുആഹ് യൗക്ക് നസ്ർ തുടങ്ങിയ സ്വാലിഹീങ്ങളായ നല്ല ആളുകളെയാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങിയത്. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം വന്നു, അവർ ആ വിഷയത്തിൽ മാത്രമല്ല തിന്മയിൽ മുങ്ങിക്കുളിച്ചു. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ മടങ്ങുവീൻ, നിങ്ങൾ വിവാഹത്തിലേക്ക് വരുവീൻ, വ്യഭിചാരം ഒഴിവാക്കുവീൻ. അങ്ങനെ മുഴുവൻ തെറ്റുകൾക്കെതിരെയും പ്രബോധനം ചെയ്തു. ഏറ്റവും മുഖ്യമായി രാപ്പകലില്ലാതെ പ്രബോധനം ചെയ്തത് ഏകദൈവ ആരാധനയിലേക്കായിരുന്നു. പക്ഷേ തിന്മയിൽ അവർ മുങ്ങിക്കുളിച്ചു. ഇനി ഒരു തലമുറ വരാനുള്ളത് പോലും തിന്മയിൽ മുങ്ങിക്കുളിക്കുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ പടച്ചതമ്പുരാൻ അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അവരുടെ തിന്മകളെ കൊണ്ട്, അവരുടെ തെറ്റുകളെ കൊണ്ട് നാം അവരെ മുക്കി നശിപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന മഴയാകുന്ന അനുഗ്രഹമില്ലേ, ആ അനുഗ്രഹം ശിക്ഷയായി വന്നു. മഴയോട് മഴ, നിൽക്കാത്ത മഴ. ഖുർആൻ പറയുന്നത് ഹത്താ ഇദാ ജാഅ അംറുനാ വഫാരത്തന്നൂർ, നമ്മുടെ കൽപ്പന വന്നപ്പോ അടുപ്പ് നിറവാട്ട് പൊട്ടി. അനുചോക്കു, അടുപ്പ് എന്ന് പറഞ്ഞാൽ അല്പ ഉയരത്തിലായിരിക്കും അല്ലേ, ആ അടുപ്പ് നിറവിട്ടായി പിന്നെ എടാ ബാക്കിയുള്ളത്. അപ്പൊ ഭൂമിയിൽ അമ്മാ കുറവ്, ആകാശത്തുനിന്ന് പാത്രത്തിൽ മുക്കി ഒഴിക്കുന്നത് പോലെ വെള്ളം. അങ്ങനെ ആ സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല മുക്കി നശിപ്പിച്ചു കളഞ്ഞു. ഇത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു സംഭവത്തെ കുറിച്ചും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് ഖുർആൻ പറയുന്ന ഒരു കഥ, വെറും കഥയല്ല. നമുക്കറിയാം ഈ അടുത്ത നൂറ്റാണ്ടിലാണ് മുസ്ലിങ്ങളല്ലാത്ത അഥവാ ക്രൈസ്തവരായ ചരിത്രകാരന്മാർ കണ്ടെത്തുന്നു, ജൂതി പർവ്വത നിരകളിൽ കപ്പലിന്റെ അവശിഷ്ടം. അവർ ഗവേഷണം നടത്തി, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഉയരത്തിലുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിൽ എങ്ങനെയാ കപ്പലിന്റെ അവശിഷ്ടം വരിക, അവർ പഠിച്ചു. അവർ പറഞ്ഞു, ഈ മരത്തിന് വല്ലാത്ത പഴക്കമുണ്ട്, നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്, ഇത് നോഹായുടെ കപ്പൽ തന്നെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ തന്നെ. ഈ നൂറ്റാണ്ടിലാ നമ്മളോട് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധ ഖുർആൻ ഏറ്റവും പടക്കമുള്ള ഒരു ചരിത്രം പറഞ്ഞെങ്കിൽ അത് സത്യമാകുന്നുവെന്ന് ഇസ്ലാം അംഗീകരിക്കാത്തവർ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം സത്യമായിരുന്നു, അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ട് എന്നത് സത്യമായിരുന്നു, ആ പ്രവാചകന്റെ സമൂഹം പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ അവരെ മുക്കി നശിപ്പിച്ചു, നൂഹ് നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും പടച്ചവൻ കപ്പലിൽ രക്ഷപ്പെടുത്തി എന്നത് സത്യമായിരുന്നു. അപ്പൊ നമ്മൾ പറയും ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞു, ഇപ്പൊ ഇതാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ അവശിഷ്ടം കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഖുർആൻ സത്യമാണ് പറയാൻ നമുക്ക് ആവേശമില്ലേ? എങ്കിൽ അതേ ഖുർആനിൽ ആ നരകത്തെ കുറിച്ച് പറഞ്ഞത്, അതേ ഖുർആനിൽ ആ സ്വർഗത്തെ കുറിച്ചും പറഞ്ഞത് അതുകൂടി അങ്ങ് അംഗീകരിച്ചാൽ മതി. എങ്കിൽ നമ്മൾ നന്നായി എല്ലാ അർത്ഥത്തിലും ഖുർആൻ സത്യമാണെങ്കിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാര്യം മാത്രമല്ല മുഴുവൻ അതിൽ പറഞ്ഞ കാര്യങ്ങളും സത്യമാകുന്നു എന്ന്. മാത്രമല്ല വേറെയും ശിക്ഷകൾ എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ആഞ്ഞു വീശുന്ന അത്യുഗ്രമായ കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു ആര്? ആദ് സമൂഹം. ആദ് സമൂഹം അവരിലേക്ക് വന്ന പ്രവാചകനെ ധിക്കരിച്ച് പൊങ്ങച്ചത്തിലും ധിക്കാരത്തിലും മുന്നോട്ട് പോയപ്പോ പടച്ചവൻ അവരെ നശിപ്പിച്ചു. വല്ലാത്ത തടിയും വണ്ണവുമുള്ള ആളുകളായിരുന്നു അവർ. അതും ഖുർആൻ പറയുന്നു. എങ്ങനെയാണ് നശിപ്പിച്ചത്? സഖറഹ അലൈഹിം സബ അല ലയാലിൻ വസമാനിയ തഅയ്യാം. എങ്ങനെയാ? ഏഴ് രാവും എട്ടു പകലും നീണ്ടു നിന്ന കാറ്റ്. ഇവിടെ കാറ്റ് കൊണ്ടാണ് നശിപ്പിച്ചത്. നേരത്തെ മഴ കൊണ്ട് നമ്മൾ കേട്ടു, കാറ്റങ്ങോട്ട് അടിച്ചിട്ട് എത്ര ദിവസം ഏഴു രാവും എട്ടു പകലും നീണ്ടു നിന്ന കാറ്റ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, കഅന്നഹും അജാസു നഖ്ലിൻ ഹാവിയ, കടപുഴകി വീണ ഈത്തപ്പനത്തടികൾ പോലെ ജനങ്ങൾ വീണു കടന്നു. കാറ്റുകൊണ്ട് മനുഷ്യന്മാര് വീണുപോയി, കാറ്റിങ്ങോട്ട് വന്നിട്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത ആളുകൾ വീണ് മരിച്ചുപോയി എന്ന് പടച്ചവൻ പറയുന്നു. അപ്പോ നമ്മൾ ഈ വരുന്ന കാറ്റുണ്ടല്ലോ, അതൊന്നങ്ങ് കൊടുങ്കാറ്റായാൽ അത് അല്പസമയം അങ്ങ് നീണ്ടു നിന്നാൽ നമ്മുടെ തളങ്കരയിലടുത്ത് അവിടെ ഒരു ഔദ്യോഗിക സന്ദർശനത്തിന് പോയപ്പോ ഒരു തെങ്ങ് അത് മുരട് ഇളകിയിട്ട് പോയി വീണ് വേറെ സ്ഥലത്താണ് എന്റെ കണ്ണോണ്ട് കണ്ടതാ ഈ വർഷം. അല്ലെങ്കിൽ ഇത് ചെറിയൊരു സംഭവം. ഇങ്ങനെ ആ കാറ്റങ്ങ് നിലനിന്നാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഈ കാറ്റ് മഴയാകുന്ന സന്തോഷത്തെ അറിയിക്കാൻ വരുന്ന കാറ്റ് തന്നെ ശിക്ഷയായി വരാൻ വന്നിട്ടുണ്ട്. മഴ തന്നെ അതങ്ങ് തുടർന്നാലുള്ള സ്ഥിതി എന്ത് അല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ച പടച്ചോനെ ഇത് എപ്പോഴാ നിൽക്കുക എന്ന് മനുഷ്യന്മാർ ചിന്തിച്ചു പോയി. അങ്ങനെ മഴ ശിക്ഷയായും വരാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇന്നത് ശിക്ഷയാകുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധ്യമല്ല. നമുക്കറിയാം ഒമാനിൽ വെള്ളപ്പൊക്കമുണ്ടായി, നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ. ഒരു 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 ബോട്ടിൽ വെള്ളത്തിന് ഏഴ് റിയാൽ, അതെ, എല്ലാം മലിനജലം കുടിവെള്ളത്തിന് പ്രയാസപ്പെടുകയാണ്. മഴ കൊണ്ട് പടച്ചതമ്പുരാവരെ പരീക്ഷിച്ചു, അത് ശിക്ഷയാണെന്ന് പറയാൻ ഒരു പ്രവാചകൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സാധ്യമല്ല. ശിക്ഷയാകാം, പരീക്ഷണമാകാം. അതുകൊണ്ട് മഴ കാണുമ്പോൾ അത് പരീക്ഷണമായും വരാം, ശിക്ഷയായും വരാം എന്നുകൂടി നാം അവിടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനിയോ ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നശിപ്പിച്ചില്ലേ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം? ആ സമൂഹം ഏകദൈവ ആരാധനയ്ക്ക് എതിരായി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അതോടൊപ്പം അവരിൽ ഉണ്ടായിരുന്ന വൃത്തികെട്ട ഒരു തിന്മയുണ്ടായിരുന്നു. എന്താണ് ആ തിന്മ? പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ലൈംഗിക ബന്ധം, സ്വവർഗരതി. പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിവാഹത്തിലേക്ക് വരുവീൻ, നിങ്ങൾ ഈ തിന്മ അവസാനിപ്പിക്കുവീൻ. ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത്, ലഹും ഫീ സക്രതിഹിം യഅമഹൂൻ, അവർ ആ ലഹരിയിൽ മുഴുകിപ്പോയി, അവർക്കൊരു ലഹരിയായിപ്പോയി പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള വൃത്തികെട്ട ലൈംഗിക ബന്ധം. ലഹും ഫീ സക്രതിഹിം യഅമഹൂൻ. പ്രവാചകൻ വീണ്ടും തുടർന്ന് അവരെ ബോധവൽക്കരിച്ചു. അവർ പറഞ്ഞു, അഖ്രിജൂഹും മിൻ ഖറിയ, നമ്മൾ കുറച്ച് ശുദ്ധന്മാരായ ആൾക്കാരാണെങ്കിലോ ഈ പുരുഷന്മാരും തമ്മിലുള്ള ബന്ധമൊന്നും പറ്റൂല, നിങ്ങൾ പോയിക്കോളൂ, നാട്ടിൽ നിന്ന് വിട്ടാളി എന്ന് പറഞ്ഞ് അവരെ നാട്ടിന്ന് പുറത്താക്കാൻ വരെ ശ്രമിച്ചു. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇനി അടുത്ത തലമുറയും ഈ തിന്മയിൽ തന്നെ അതും നശിക്കാൻ പോകുന്നു എന്ന അവസ്ഥ വന്നപ്പോ ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നശിപ്പിച്ചു. ഇന്നും ഡെഡ് സീ, നമുക്കറിയാം കുട്ടികളുടെ പുസ്തകത്തിൽ ഡെഡ് സീ, ചാവുകടൽ, എന്റെ ജലത്തിന്റെ സാന്ദ്രത കൂടിയിട്ട് ഒന്നും അവിടെ വളരുന്നില്ല. ആ ചാവുകടൽ ഒരു ദൃഷ്ടാന്തമാക്കി പടച്ചോ വെക്കുകയാണ്. ചാവുകടൽ പ്രധാനപ്പെട്ട രണ്ട് സന്ദേശം നമ്മളോട് പറയുന്നു. ഒന്ന്, സ്വവർഗരതി എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ മാത്രം ലോകത്തിന്റെ തമ്പുരാന് കോപമുള്ള തിന്മയാണ്. രണ്ടാമത്തത്, ഖുർആൻ സത്യമാണ്. ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പോഴും അതങ്ങനെ തന്നെ അവിടെയുണ്ട്. ആ മഹത്തായ സന്ദേശം ഈ ചാവുകടൽ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ശിക്ഷയായും വരാം. അതുകൊണ്ട് പടച്ചോന്റെ അനുഗ്രഹം വരുമ്പോൾ ശിക്ഷയായി പോകാതിരിക്കാൻ വേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനിയോ ഈ മഹത്തായ മഴയാകുന്ന അനുഗ്രഹം, ആ അനുഗ്രഹത്തെ ആസ്വദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കാര്യവും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ. ഒന്ന്, വെള്ളം ധാരാളമായി കിട്ടുമ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അമിതമായി ഉപയോഗിക്കരുത്. നിങ്ങളൊരു കടലിൽ പോയി വുദു ചെയ്യുകയാണെങ്കിൽ പോലും എന്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അമിതമായി ഉപയോഗിക്കരുത്. വെള്ളത്തിന്റെ അമിത ഉപയോഗം, ചില ആളുകൾ വുദു ചെയ്യുന്നതിന്റെ താഴത്തൊരു ബക്കറ്റ് വെച്ചുകൊടുത്ത് ഒരാൾക്ക് കുളിക്കാനുള്ള വെള്ളം ഉണ്ടാവും, എത്ര എടുത്ത് വെള്ളം എടുത്ത് എന്നാൽ അവസാനം എന്നാലും എല്ലാ ഭാഗത്തും നനയില്ല, വെറുതെ വെള്ളം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. പല്ല് തേക്കുന്ന സന്ദർഭത്തിൽ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തിനാ പൈപ്പ് തുറന്നു വെച്ചത്? ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പൈപ്പ് പൂട്ടണം എന്തിനാ? അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്യേണ്ടത് ആ അനുഗ്രഹം ചെയ്ത നാഥൻ, അവനും അവന്റെ പ്രവാചകനും നമ്മളോട് നിർദ്ദേശ കാര്യങ്ങൾ ചെയ്യല. അതുകൊണ്ട് വെള്ളത്തിന്റെ അമിത ഉപയോഗം നമ്മൾ ഒഴിവാക്കണം, മഴക്കാലത്തും അല്ലാത്ത കാലത്തും ഒക്കെ. അതേപോലെ തന്നെ ജലം ഒരു പൊതു സ്വത്താണ്. അതിന്റെ വീട്ടിലെ കിണറാണ്, വേറെടെയും വെള്ളമല്ല, ഞാൻ അവിടുത്തെ മുതലാളി എന്നുള്ള ഭാവം പറ്റില്ല. വെള്ളം പൊതു സ്വത്താണ്. യാത്രയിലാണെങ്കിൽ പോലും നമ്മൾ 10 രൂപ വാങ്ങി കൊടുത്ത് വാങ്ങിയ മിനറൽ വാട്ടർ അല്ലേ എന്ന് ചിന്തിക്കാൻ പറ്റില്ല. ദാഹിച്ച അടുത്ത യാത്രക്കാരുണ്ടെങ്കിൽ അവന് കൊടുക്കണം. വെള്ളം ഒരു പൊതു സ്വത്താണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഖുലഫാഉർ റാഷിദീന്റെ കാലത്തൊക്കെ കിണർ ദാനം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. കിണർ ദാനം ചെയ്യുക, എന്താ നമ്മളെ വക ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. അപ്പോ എത്ര കാലം അതിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കുന്നുവോ അത്രയും കാലം അതിന്റെ പുണ്യം ജാരിയായ സ്വതക്കയായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ദാനങ്ങൾക്ക് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ നാം ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് ശപിക്കരുത്. ശാപം സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല. സത്യവിശ്വാസിക്ക് ചേർന്നതല്ല ശപിക്കുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശാപത്തെ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ശപിച്ചുകൂടാ, അത് തിരിച്ചു വരാം. നമ്മൾ സാധാരണ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നാശിച്ചു പോട്ടെ, ആരെ പറ്റി? സ്വന്തം മോനെ പറ്റി. ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞതാ, അങ്ങനെ പറയരുത്. മരിച്ചു പോട്ടെ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ശപിക്കുവാൻ പാടില്ല. ആൾക്കാരെ ഭാവം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ വിചാരിക്കുമ്പോൾ മഴ പെയ്യണം, നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ മഴ പെയ്യണം, ഒറ്റ വിരവ് എന്നിട്ട് ഒറ്റ നിക്കൽ, അങ്ങനെ ചില ആൾക്കാരെ പറയും അങ്ങനെ മഴ പെയ്യേണ്ടത്, ഈ ചാറൽ മഴ പറ്റൂല. ചില ആൾക്കാർ പറയും ഇന്നെന്താ മഴ, ഇന്നോന്റെ വാർപ്പ. ആ ശരി, ഒരുത്തന് വാർപ്പ, പിറ്റേന്ന് മറ്റോന് കല്യാണം, അതിന്റെ പിറ്റേന്ന് മറ്റോനൊരു യാത്ര ഉണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മഴ പെയ്യാൻ പറ്റുമോ? ആൾക്കാർ വളരെ സങ്കുചിതമായിട്ടാണ് ചിന്തിക്കുന്നത്. മഴ ലഭിച്ചിട്ട് ആ മഴയെ ശപിക്കുകയും നശിച്ച മഴ നോക്കൂ, എത്ര പെട്ടെന്ന് ആൾക്കാരെ ഭാവം, നശിച്ച മഴ, നാശം പിടിച്ച മഴ എന്നൊക്കെ. ഇതൊന്നും സത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് പറ്റിയതല്ല. അങ്ങനെ ശാപവാക്കുകൾ പറയരുത്. ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ ശപിക്കരുത്. ഇന്നമാ അന ദഹർ, ഞാനാണ് കാലം. അപ്പൊ മഴയെ ശപിച്ചാൽ അത് പടച്ചോനെ ശപിക്കല. അതുപോലെ തന്നെ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും, മഴയുമായി ബന്ധപ്പെട്ട് ദുരന്തങ്ങളും മറ്റും ഉണ്ടാകും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആളുകളുടെ ഭാവമായിട്ട് മാറുകയാണ്. ഖുർആൻ തന്നെ പറയും, നേരത്തെ ഒരു സന്തോഷപ്രദമായ കാറ്റിനെ കുറിച്ച് പറഞ്ഞു, വേറൊരു കാറ്റ്, വല ഇൻ അർസൽനാ രീഹൻ ഫറഔഹു മുസ്ഫറൻ ലവല്ലു മിം ബഅദിഹി കാഫിറു യക്ഫുറൂൻ. ഇനി മറ്റൊരു കാറ്റ് അയച്ചിട്ട് അത് അഥവാ കൃഷി മഞ്ഞ നിറം ബാധിച്ചതായി അവർ കണ്ടാൽ അതിനുശേഷവും അവർ നന്ദി കേട് കാണിക്കുന്നവരായിക്കൊണ്ടേയിരിക്കും. മഴ എല്ലാ സമയത്തും മഴയൊക്കെ പെയ്ത് അതിൽ നമ്മളെ കുറച്ച് കൃഷി അങ്ങ് നശിച്ചുപോയി, ആ വാഴൊക്കെ മഞ്ഞ കളറായി. അപ്പൊ ഒരു പടച്ചോനെതിരെ, എന്താണ് ഇത് മഴ, ആ കൃഷി ഒന്നായി നശിച്ചുപോയി, എന്തൊരു നാശം പിടിച്ച മഴയാണ്, നന്ദി കേട് പറയുന്നു. പെട്ടെന്ന് മനുഷ്യൻ നന്ദികളായി. പത്രങ്ങൾ കാണാൻ പറ്റും, പ്രകൃതി ദുരന്തം, പ്രകൃതി ക്ഷോഭം, പ്രകൃതി കോപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പടച്ചോനെ പറ്റിയായി പറയുന്നത്. അങ്ങനെയല്ല. മറിച്ച് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നന്മ വരുന്ന സന്ദർഭത്തിൽ നന്ദി ചെയ്യുകയും പരീക്ഷണങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പടച്ചവനെ കുറ്റം പറയുന്ന, നാഥനെ നിന്ദിക്കുന്ന അവസ്ഥയിലേക്ക് സത്യവിശ്വാസികൾക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനിയോ നമുക്ക് മഴ വേണ്ടെന്ന് കരുതി, നമുക്ക് മഴ ആവശ്യമില്ല, നമ്മളൊരു സമ്മേളനം നടത്തുക, അപ്പൊ മഴ നമുക്ക് ആവശ്യമില്ല, മഴ വരുന്നു അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ധാരാളം മഴ കിട്ടിയിട്ടുണ്ട്, ഇനി മഴ ആവശ്യമില്ല എങ്കിൽ മഴ പെയ്യരുത് എന്നല്ല പറയേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈനാ, പടച്ചവനെ ചുറ്റുഭാഗങ്ങളിലേക്ക്, ഞങ്ങളിലേക്കല്ല, ആവശ്യമുള്ളവർക്ക് കൊടുക്കു പടച്ചവനെ, മഴ വേണ്ടെന്നല്ല അവിടെ പറയേണ്ടത്. അല്ലാഹുമ്മ ഹവാലൈനാ, പടച്ചവനെ ചുറ്റുഭാഗങ്ങളിലേക്ക്, ലാ അലൈനാ, ഞങ്ങളിലേക്കല്ല എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇനിയോ മഴയാകുന്ന മഹത്തായ അനുഗ്രഹം നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുക, വീടിന്റെ കോലായിൽ ഇരുന്നിട്ട് കസേലയിൽ ഇരുന്നിട്ട് മഴ ഇങ്ങനെ ആസ്വദിക്കുക, അത്തരം ഒരു സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസി പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? അവൻ ആവശ്യമുള്ള കാര്യങ്ങൾ, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ, പടച്ചോനെ എന്നെ നല്ല മരണമാക്കി തരണേ, പടച്ചവനെ എന്റെ ബുദ്ധിമുട്ടുകളും കടങ്ങളും തീർത്തു തരണേ എന്നിങ്ങനെ നമ്മളുടെ ആവശ്യമുള്ള പ്രാർത്ഥനകൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനിയോ മഴ പെയ്യുമ്പോ പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നീ ഔദു ബിക മിൻ ശദ്ദിഹാ, പടച്ചവനെ ഇതിന്റെ ഷെറിൽ നിന്നും, അഥവാ മഴയുടെ ഷെറിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അപ്പൊ മഴ പെയ്യുമ്പോ ആ മഴ ഒരു ഷെറായി നമുക്ക് തിന്മയായി മാറാതിരിക്കാൻ പടച്ചവനോട് പ്രാർത്ഥിക്കണമെന്ന് അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രാർത്ഥന, പടച്ചവനെ ഉപകാരപ്രദമായ ഒഴുക്ക്, ഒരു പ്രശ്നവും ഇല്ലാതെ ഈ മഴ ഉപകാരപ്രദമായി ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടാക്കണമേ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅൻ എന്ന് പ്രാർത്ഥിക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ദിക്ര, മുത്തിർനാ ബിഫളിലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവിന്റെ ശ്രേഷ്ഠത കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടും മുത്തിർന ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയും ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇനിയോ നമുക്കറിയാം മിന്നൽ, നേരത്തെ പറഞ്ഞു മിന്നൽ ഒരു ഭയവും ആശയും ഉണ്ടാക്കുന്നതാണ് മിന്നൽ. അതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, വയുർസിലു സവായിഖ ഫയുസീബു ബിഹാ മൻ യശാ, അവൻ ഇടിയെ അയക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അതിനെ ബാധിപ്പിക്കുന്നു. അപ്പൊ ഇടി മിന്നൽ ചില ആൾക്കാർ കേൾക്കും, അത് പടച്ചോനറിയാം ആർക്കാ കേൾക്കുക, പടച്ചോന്റെ പരീക്ഷണാണത്, പടച്ചോന്റെ നിശ്ചയമാണത്. അപ്പൊ ഇടി മിന്നൽ ചില ആളുകൾക്ക് കേൾക്കും, ഇടി മിന്നലിന്റെ കർത്താവും അല്ലാഹു തന്നെ. ഇതേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇടി മിന്നൽ പടച്ചവനെ സ്തുതിക്കും, ഇടി മിന്നൽ പടച്ചവന്റെ ഒരു സൃഷ്ടിയാ, അത് പടച്ചവനെ സ്തുതിക്കും എന്ന് കാണാൻ പറ്റും. അത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. അപ്പൊ ആ ഇടി മിന്നൽ ഉണ്ടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് അത് ഏറ്റുകൊണ്ട് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ, നമ്മൾ സത്യവിശ്വാസി ആയിക്കൊണ്ടിരിക്കുക, നമുക്ക് മിന്നലേറ്റാൽ എന്താ പ്രശ്നം? നമുക്കൊരു പ്രശ്നവുമില്ല, മിന്നലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട എന്നല്ല, ഒരുപക്ഷെ മിന്നലേറ്റേക്കാം, മരിച്ചേക്കാം, അതൊരു ദുരന്തമല്ല, പടച്ചവന്റെ നിശ്ചയമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ബാധിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ 13-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ സൂക്തത്തിൽ പറയുന്നു. എന്നിട്ട് ഈ ആയത്തിന് തൊട്ട് ശേഷം ഖുർആൻ പറയാണ്, ന്യായമായ പ്രാർത്ഥന അവനോട് മാത്രം. ഇടിമിന്നലിനെ കുറിച്ച് പറഞ്ഞ് ആ ഇടിമിന്നൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റുന്ന് പറഞ്ഞ ഉടനെ പറയാണ്, ദുആ ചെയ്യേണ്ടത് പടച്ചോനെ കേട്ടോ. അപ്പൊ ഇടിമിന്നലിന്റെ ആ പടച്ചോനെ എന്ന് വിളിച്ചു അറിയാതെ അല്ലേ, അത് ആരോടാ, അത് പടച്ചോനോടാ വേണ്ടത്. അപ്പൊ ഇങ്ങനെ കുറെ മര്യാദകളുണ്ട് മഴയുമായി ബന്ധപ്പെട്ട്. മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കുക, അല്ലാഹു മസ്സയ്യിബൻ നാഫിയൻ എന്നുള്ള പ്രാർത്ഥന, ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രാർത്ഥനകൾ നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അങ്ങനെ മഴക്കാലം വരുന്നു, കുറച്ച് കഴിയുമ്പോൾ വേനൽക്കാലമായി മാറുന്നു, അങ്ങനെ ഇതിനെ ഒതൊന്നും മനസ്സിലേക്ക് കൊടുക്കാത്ത, ചിന്തിക്കാത്ത ആളുകൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മഴക്കാലം വന്നാൽ ചില ആൾക്കാരിൽ തിന്മ കൂടും. നല്ല തണുപ്പൊക്കെ വരികയല്ലേ, നാ പിന്നെ കുറച്ച് കുടിക്കുക, നല്ല തണുപ്പല്ലേ, നാ പിന്നെ എവിടെയെങ്കിലും തന്റെ ലൈംഗികമായ വികാരങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പ്രയോഗിക്കണം എന്ന് പറഞ്ഞ് വ്യഭിചാരത്തിലേക്ക്, സ്വർഗരതിയിലേക്ക്, മദ്യപാനത്തിലേക്ക് നീങ്ങുന്ന വിഡ്ഢികളുണ്ട് ലോകത്ത്. അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഈ ലോകത്തിന്റെ സർട്ടാവായ നാഥന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ളവരാണ് ഞങ്ങൾ ഇന്ന്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാകരുത്. ഈ മഹത്തായ അനുഗ്രഹം തിന്മ കൂടാനുള്ള ഒരവസ്ഥയാകരുത്. നമുക്കറിയാം, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഴക്കാലം എന്ന് പറഞ്ഞാൽ, ശീതകാലം, തണുപ്പ് കാലം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ വനീമത്തുൽ ആബിദ് ആബിദീങ്ങളുടെ പടച്ച തമ്പുരാനെ ആരാധിക്കുന്നവരുടെ വനീമത്തിന്റെ കാല, അവർക്ക് കൂടുതൽ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ കാലമാണ്. എന്താ, ചില ആൾക്കാർ പറയും പള്ളിയിൽ സുബൈക്ക് ആളില്ല. എന്താ കാര്യം, പടച്ചോൻ മഴയാകുന്ന അനുഗ്രഹം തന്നു അല്ലേ. ഖുർആൻ ക്ലാസ്സിന് ആളില്ല. എന്താ കാര്യം, പടച്ചോൻ മഴയാകുന്ന അനുഗ്രഹം തന്നു. അങ്ങനെയല്ലല്ലോ വേണ്ടത്. മഴയാകുന്ന അനുഗ്രഹം കിട്ടുമ്പോൾ നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കണം. മഴക്കാലത്ത് സുബൈ ജമാഅത്ത് തുടങ്ങിയാൽ പിന്നെ എന്തെങ്കിലും നിന്നു പോവോ? ഇല്ല. അതുകൊണ്ട് ഈ മഹത്തായ തണുപ്പ്, മഹത്തായ മഴ, ഈ അനുഗ്രഹത്തിലൂടെ നാഥനെ ഓർക്കാൻ, പടച്ച തമ്പുരാനെ പറ്റി കൂടുതൽ ചിന്തിക്കാൻ, നമ്മുടെ അമലുകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ഇബാദത്തുകൾ, നന്മയെക്കുറിച്ചുള്ള പഠനം ഒക്കെ വർദ്ധിപ്പിക്കണം. മാത്രമല്ല, നാം ചിന്തിക്കണം, ഒരുപക്ഷെ നമുക്ക് പട്ടിണി ഇല്ലാതിരിക്കാം, നമുക്ക് സാമ്പത്തികമായി പടച്ച തമ്പുരാൻ വല്ലതുമൊക്കെ അനുഗ്രഹമായി തന്നിരിക്കാം, പക്ഷേ മഴ എന്നൊരൊറ്റ കാരണത്താൽ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന സാധാരണക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരത് പുറത്തു പറഞ്ഞുകൊള്ളണം എന്നില്ല. കടപ്പുറം ഭാഗങ്ങളിലേക്ക് പോയാൽ പ്രത്യേകം പറയേണ്ടതില്ല. അത്തരം ആളുകളെ നമ്മൾ കണ്ടെത്തണം. ഒരു ചാക്കരി അല്ലെങ്കിൽ ഒരു മാസത്തെ ഭക്ഷണം, ഇതൊക്കെ നമ്മൾ ദാനമായി അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. ആരാണ് കഷ്ടപ്പെടുന്നത്? ഈ മഴ വന്നപ്പോൾ ആർക്കാ, ഏത് കൂലിപ്പണിക്കാർക്കാ പണിയില്ലാതായി പോയത് എന്നൊക്കെ നോക്കി അവരെ സഹായിക്കാൻ. ഈ മഴ വന്നപ്പോൾ കുടയില്ലാതെ പ്രയാസപ്പെട്ട എൽ കെ ജിയും യു കെ ജിയും ഒന്നും രണ്ടും മൂന്നും ക്ലാസ്സുകളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളുണ്ട്. കീറിയ കുടയാണുള്ളത്. ഒരു കുട്ടിയുടെ കയ്യിൽ കുടയില്ല, അവൻ സുഹൃത്തിന്റെ കുടയിലേക്ക് നിൽക്കുന്നു. ഓ, മാറി നിൽക്കൂ എന്ന് പറഞ്ഞു ആ കുട്ടിക്ക് ഇവനെ നിർത്തണമെന്ന നല്ല ബോധം കിട്ടാൻ മാത്രം പ്രായമായിട്ടില്ലല്ലോ. അങ്ങനെ ഒരു കുട എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, എന്റെ അച്ഛന്റെ കയ്യിൽ, എന്റെ ഉപ്പയുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന ആളുകളുണ്ട്. 100 രൂപ മതി, 150 രൂപ മതി. അപ്പൊ ആ നല്ല തണുപ്പാകുന്ന അനുഗ്രഹം സ്വീകരിക്കുമ്പോൾ ഒരു തണുപ്പുള്ള, വിനയമുള്ള, പ്രതിഫലബോധമുള്ള ഒരു മനസ്സ് ഈ വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുമ്പോ നമുക്കുണ്ടാകണം. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള ഒരു നല്ല മനസ്സ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ ഈ മഴ വന്നപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും, രോഗങ്ങൾ വർദ്ധിച്ചു, പനിയോട് പനി, കേരളമാകെ പനി, ചിക്കൻ ഗുനിയ, അതേപോലെ തന്നെയുള്ള രോഗങ്ങൾ വ്യാപകമായി വന്നു. എന്താ പരിഹാരം പറയുന്നത്? വൃത്തിയായിരിക്കുക, വീടും പരിസരവും വൃത്തിയാക്കുക. ടെറസിന്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ സമ്മതിക്കരുത്. ചെറിയ പാത്രങ്ങൾ പോലും വെള്ളം കെട്ടി നിൽക്കരുത്. അവിടെ കൊതുക് മുട്ടയിടും, അവിടെ ഈഡിസ് കൊതുകുകൾ വളരും, അവിടെ മറ്റു കൊതുകുകളെല്ലാം വളരും എന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും മുമ്പിൽ നമ്മളല്ലേ വേണ്ടത്? വൃത്തിയുടെ കാര്യം പടച്ച തമ്പുരാൻ അവന്റെ ദീൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മിലേക്ക് നൽകിയപ്പോ അതിന്റെ ഈമാനിന്റെ ഭാഗമായി വൃത്തിയെ പഠിപ്പിച്ചു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിക്കൻ ഗുനിയയും അതേപോലെയുള്ള അസുഖങ്ങളും ഒന്നും ഉണ്ടാകുന്ന ഒരവസ്ഥ അവന്റെ വീട്ടിലോ അവന്റെ സ്ഥാപനത്തിലോ അവന്റെ ഹോസ്റ്റലിലോ ഉണ്ടാകേണ്ടതില്ല. മാത്രമല്ല, അത്തരം ശുചീകരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ മുമ്പിൽ നിൽക്കണം. കാരണം എന്താ? നമ്മുടെ മതത്തിന്റെ കൂടി ഭാഗമാണത് എന്നാണ്. പക്ഷെ പലപ്പോഴും മുസ്ലിം വീടുകൾ വൃത്തിയില്ല, മുസ്ലിം ഹോട്ടലിന്റെ അത്ര വൃത്തിയില്ലാത്ത വേറെ ഹോട്ടലില്ല എന്നൊരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ഖുർആൻ പഠിച്ചിട്ടില്ല, ഹദീസ് പഠിച്ചിട്ടില്ല, ഞാനൊരു മാപ്പിളാണ്, എന്റെ വാപ്പ മുസ്ലിമാണ്, അതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ജനങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൂടെ പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് കളിയും തമാശയും ഒക്കെ അല്ലാതെ മറ്റൊന്നുമല്ല. എന്നിട്ട് ഖുർആൻ പറയുന്നു, തീർച്ചയായും പരലോക ജീവിതം എന്ന് പറയുന്നത് ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം. എന്ന് പറഞ്ഞ എന്താ, ഇത് ജീവിതമല്ല. ഇപ്പോൾ നമ്മൾ ആരും യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല, ജീവിക്കാൻ ശ്രമിച്ചു നോക്കുകയാണ്, പക്ഷെ പൂർണ്ണമാകുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതം പരീക്ഷണമാണ്. ഭക്ഷണരംഗത്ത് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, ലൈംഗിക ജീവിതത്തിന്റെ കാര്യത്തിൽ, സുഖ സൗകര്യങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തിയും സമാധാനവും അനുഭവിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളൊക്കെ അതിനു വേണ്ടി ആശിക്കുന്നു. പക്ഷെ ഈ ലോകത്ത് വെച്ചത് ലഭ്യമല്ല.
നാം ആശിക്കുന്നു, പക്ഷെ പൂർണ്ണത ഒന്നിലും ലഭ്യമല്ല. ആ പൂർണ്ണതക്ക് നാം ആഗ്രഹിക്കുന്നു, ലഹിയൽ ഹയവാൻ, അവിടെയാണ് ജീവിതം. അപ്പോൾ യഥാർത്ഥ ജീവിതം നമുക്ക് വരാനിരിക്കുന്നു. ലൗ കാനൂ യഅലമൂൻ, അവരറിഞ്ഞിരുന്നുവെങ്കിൽ. ഈ മഹത്തായ സത്യം, വരാനിരിക്കുന്ന യഥാർത്ഥമായ ജീവിതത്തെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. അതുകൊണ്ട് അതറിയുന്നവരാകണം നമ്മൾ, ബോധമുള്ളവരാകണം നമ്മൾ. തെറ്റുകളും കുറ്റങ്ങളും ചെയ്തുകൊണ്ട് ജീവിതത്തെ മലിനമാക്കരുത്. യഹ്യാബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, രാത്രി നീളമുണ്ടെങ്കിൽ ഉറക്കം കൊണ്ട് നിങ്ങൾ അതിനെ ചുരുക്കരുത്. രാത്രി കുറേ ദൈർഘ്യം ഉണ്ടെന്ന് കരുതുക, അങ്ങനെ ഉറങ്ങിയിട്ടെടുത്ത് തീർത്താളാണ്. ഉറക്കോടൊറക്ക്, അങ്ങനെ നിങ്ങൾ ആ രാത്രിയെ ചുരുക്കിക്കളയരുത് എന്ന് പറഞ്ഞാൽ, രാത്രിക്ക് നീളമുണ്ടെങ്കിൽ ആ ഒടിഞ്ഞിരിക്കുന്ന ലോകം ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭങ്ങളിൽ എഴുന്നേറ്റ് പടച്ചവനെ, എന്റെ അടുത്ത് പാപങ്ങൾ സംഭവിച്ചു പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ, ഞാൻ സ്വവർഗരതിയിൽ ഏർപ്പെട്ടു പോയല്ലോ, ഞാൻ എന്റെ മാതാവിനെ ചീത്ത പറഞ്ഞു പോയല്ലോ, ഞാൻ എന്റെ ഭാര്യയെ ഭർത്താവിനെ പീഡിപ്പിച്ചു പോയല്ലോ, എന്തെല്ലാം തെറ്റുകളാണ് എന്റെ അടുത്ത് വന്നത്, മതമില്ലാത്ത എത്ര കാലമാണ് ഞാൻ ജീവിച്ചു പോയത്, സാമ്പത്തിക രംഗത്ത് എന്തൊക്കെ തെറ്റുകൾ എനിക്ക് പറ്റിപ്പോയി, ഞാൻ സ്ത്രീധനം വാങ്ങിപ്പോയല്ലോ. ഇങ്ങനെ ആ തെറ്റുകളെ പറ്റി ആലോചിച്ചുകൊണ്ട് പൊറുക്കാൻ വേണ്ടി നാഥനോട് പ്രാർത്ഥിക്കേണ്ടതാണ് രാത്രി സന്ദർഭങ്ങൾ. അതേപോലെ രാത്രി നമസ്കാരം, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, നാഥനെ കുറിച്ചുള്ള സ്മരണ, ഇങ്ങനെ നമ്മൾ നമ്മളാകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് രാത്രി. അതുകൊണ്ട് ആ രാത്രിയെ നിങ്ങൾ ഉറക്കം കൊണ്ട് ചുരുക്കിക്കളയരുത് എന്ന് യഹ്യാബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അദ്ദേഹം തുടരുന്നു, ഇസ്ലാം ശുദ്ധമാണ്, അതിനെ പാപം കൊണ്ട് നിങ്ങൾ മലിനമാക്കരുത്. ഇസ്ലാം ശുദ്ധമാ, ആളുകളൊക്കെ പറയും, ഇസ്ലാം അല്ലാത്ത ആൾക്കാരും പറയും, നിങ്ങളെ മതം നല്ലൊരു മതമാ, പിന്നെ ഉടൻ പറയും, ഓൻ കള്ളക്കടത്ത് തരണല്ലേ, ഓൻ കള്ളടിക്കുന്നവനല്ലേ, ഇവിടുത്തെ ഏറ്റവും വലിയ മോശവനാണ്. എന്താ കാര്യം, ഇസ്ലാം എന്താണെന്ന് അറിയാത്ത കുറെ മാപ്പിളമാരുണ്ട്. അവർ ഖുർആന്റെ അർത്ഥം പഠിച്ചിട്ടില്ല, ഹദീസ് പഠിച്ചിട്ടില്ല, അവർ ഈ മതത്തെ പറയിപ്പിക്കുകയാണ്. പാപം കൊണ്ട് ഈ പരിശുദ്ധമായ മതത്തെ നിങ്ങൾ മലിനമാക്കരുത് എന്ന് യഹ്യാബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമുക്കൊക്കെ അത് ബാധകമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ സംസാരം നമ്മളോട് ഓരോരുത്തരോടുമാണ്. ഈ മഴയാകുന്ന മഹത്തായ അനുഗ്രഹത്തെ വെച്ചുകൊണ്ട് ഒരു മണിക്കൂർ സംസാരിച്ചപ്പോഴേക്കും ഖുർആൻ പരാമർശിക്കാത്ത ഭാഗമുണ്ടോ? എന്റെ അറിവിന്റെ പരിമിതിയും നമ്മുടെ സമയത്തിന്റെ പരിധിയും വെച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോ ദൈവാസ്തിക്യം അതിൽ വന്നു, പരലോക വിശ്വാസം വന്നു, അതേപോലെ തന്നെ ഏകദൈവ ആരാധന അതിൽ വന്നു, ശിക്ഷയായി മഴ വന്ന വിഷയം വന്നു, മഴയുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ വന്നു. ഇങ്ങനെ വിശാലമായ ഒരു വിഷയം നോക്കൂ, പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതയാണ് ഈ സംസാരം. ഇതിലെന്തെങ്കിലും നന്മയുണ്ടതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് ഞാനാകുന്ന പ്രഭാഷകന്റെ പ്രത്യേകതയാണോ? അല്ല, ഞാൻ ഉപയോഗിച്ച ആയുധത്തിന്റെ പ്രത്യേകതയാണ് പരിശുദ്ധ ഖുർആൻ. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. ജിഹാദ് എന്നാൽ ധർമ്മ സമരം, ആദർശ സമരമാണ്. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇവിടെ ഏതാനും ചില തീവ്രവാദികൾ പറയുന്നത് പോലെ ഇസ്ലാമിനെ പറയിപ്പിക്കുവാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും ശ്രമിക്കുന്ന തീവ്രവാദികൾ പറയുന്നത് പോലെ ആയുധം എടുത്തുകൊണ്ടുള്ള പോരാട്ടം ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പാടില്ല. കാരണം ഈ നമ്മുടെ ഭരണഘടന പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, ആശയ പ്രചാരണത്തിന് സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഒരിക്കലും സായുധ സമരം പാടില്ല. ഇവിടെ വേണ്ട സമരം പരിശുദ്ധ ഖുർആനിന്റെ പ്രചാരണമാണ്. പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഇവിടെ നടക്കേണ്ടത്. തൃശ്ശൂരിൽ 1996 MSM സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ടിക്കാറാം മീണ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ഇഷാ വാങ്ക് കേട്ടപ്പോ അള്ളാഹു അക്ബറിന്റെ അർത്ഥം എനിക്കറിയാം, അക്ബർ ചക്രവർത്തി മഹാൻ. ആരാ പ്രസംഗിക്കുന്നത്? ഒരു കലക്ടർ. അള്ളാഹു അക്ബറിന്റെ അർത്ഥം ഈ ലോകത്തിന്റെ തമ്പുരാൻ ഏകനായ നാഥൻ മഹാനാകുന്നു എന്ന് മനസ്സിലാക്കേണ്ടതിന് പകരം ഈ ഇന്ത്യയിൽ വന്നുപോയ ഒരു ചക്രവർത്തിയെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ NDF സഹോദര, നിന്റെ കയ്യിലുള്ള പീരങ്കിയും നിന്റെ കുംഫുവും കരാട്ടയും ഒക്കെ അവിടെ വെക്ക്, എന്നിട്ട് ഖുർആൻ കയ്യിലെടുത്ത് ഇസ്ലാമിന്റെ പ്രചാരണവുമായി ഇറങ്ങുക. അതാണ് മുൻ സിനിക്കാരോട് നമുക്ക് പറയാനുള്ളത്. ഇസ്ലാമിൽ തീവ്രവാദമില്ല. NDFനെ പോലെ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ആദർശ രംഗത്ത് നാം അവരെ എതിർക്കുന്നത് ആദർശത്തിന്റെ പേരിലാണ്. ആദർശപരമായി ഒരിക്കലും അവരോട് യോജിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി എന്നതുകൊണ്ടാണ്, കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ഈ മഴയാകുന്ന മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് നാം പഠിക്കണം. ഈ പ്രഭാഷണത്തിലെ പാഠം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ ഈ സി ഡി കാണണം, ഉപകാരപ്രദമെങ്കിൽ വീണ്ടും വീണ്ടും കാണണം. നമ്മുടെ വീട്ടുകാർക്ക് ഇത് കാണിക്കണം, നമ്മുടെ സുഹൃത്തിന് കൊറിയർ അയച്ചു കൊടുക്കണം. നമ്മുടെ ബഹുമാന്യനായ അമുസ്ലിം സുഹൃത്തിന് മഴയെക്കുറിച്ച് ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാ ഒരു ഉപഹാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തിന് ഈ സി ഡി എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ ഈ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് മഞ്ചേശ്വരത്തിനടുത്ത് ഇവിടെ നമ്മൾ ചേർന്ന ഈ സംസാരം ഈ ലോകത്തുടനീളം ധാരാളക്കണക്കിന് ആളുകൾക്ക് മഴയാകുന്ന മഹത്തായ ദൃഷ്ടാന്തത്തെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനുമുള്ള ഒരു കാരണമായി തീരണം. അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഹത്തായ അനുഗ്രഹമായി ഈ സ്ഥാപനത്തെ, പള്ളിയെ, അതേപോലെ തന്നെ മദ്രസയെ, അനുബന്ധ സ്ഥാപനങ്ങൾ നമുക്ക് നൽകി. നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി എന്ത് ടെൻഷനും എന്ത് പ്രയാസവും എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം ഇന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഈ പ്രബോധനം ചെയ്യുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറയുമായിരുന്നു അത് പറയുന്നവരാണ് നമ്മൾ. പ്രവാചകന്മാർ എന്തു പറഞ്ഞോ അത് പറയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ സത്യത്തിന്റെ വക്താക്കളാണ്, അതിന്റെ ഉദാഹരണങ്ങളാണ്. പ്രവാചകന്മാർ കേട്ട അതേ മറുപടികൾ നമ്മൾ കേൾക്കുന്നു. ഞങ്ങളുടെ എന്റെ വാപ്പ കാരണവന്മാരുടെ സ്ഥിതി എന്തായിരുന്നു? പ്രവാചകന്മാരോട് നമ്മളോട് ചോദിക്കും എന്റെ വാപ്പ കാരണവന്മാരുടെ സ്ഥിതി എന്താ? ഒരേ ചോദ്യം അവരോടും നമ്മളോടും ചോദിക്കുന്നു. അതെ, നമ്മൾ സത്യത്തിന്റെ വക്താക്കളാണ്. ഈ സലഫി മാർഗത്തിൽ നമ്മൾ അതിശക്തമായി മുന്നോട്ട് പോവുക. നമ്മുടെ കുടുംബത്തെ നമ്മൾ ഇസ്ലാമാക്കി മാറ്റുക. നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ നമ്മ ആ മരിച്ച വ്യക്തിയുടെ മയ്യത്ത് ഇറക്കിക്കൊണ്ടു പോകുമ്പോൾ നമ്മുടെ ഭാര്യയായിരുന്നാലും ഉമ്മയായിരുന്നാലും ഉപ്പയായിരുന്നാലും ഭർത്താവായിരുന്നാലും മകനായിരുന്നാലും മകളായിരുന്നാലും നമുക്ക് വിഷമമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ നമുക്കൊരു സമാധാനം വേണം. ഇല്ല, എന്റെ മകൻ, എന്റെ ഭാര്യ, എന്റെ ഉപ്പ കബറിൽ വെച്ച് കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കുകയില്ല. കാരണം എന്റെ ഉപ്പ നമസ്കരിക്കുന്നവനായിരുന്നു, തഹജ്ജു നമസ്കരിക്കുന്നവളായിരുന്നു എന്റെ ഭാര്യ, ഖുർആൻ ഓതുന്നവനായിരുന്നു എന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ ആ മരിച്ച വ്യക്തി മരിച്ചു എന്നതിന്റെ പേരിൽ വിഷമിക്കാൻ റസൂലുള്ളാഹി അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു സന്തോഷം, ആ ഉപ്പ ഉമ്മ കബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് ഒരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടുക എന്നാ കോടി ഉറപ്പെടുത്താൻ കിട്ടൂല. അത്രയും വലിയ സമാധാനമാണ്. ആ സമാധാനം ഉണ്ടാകാൻ നമ്മുടെ വീട്ടിൽ ഖുർആൻ വേണം. നമ്മൾ ഒന്നിച്ചു ഭക്ഷണം കഴിക്കണം. കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. കുടുംബത്തിൽ തമാശകൾ ഉണ്ടാകട്ടെ. കുടുംബസമേതം പള്ളിയിലേക്ക് പോവുക. കുടുംബത്തിൽ ദീനിയായ ചർച്ചകൾ ഉണ്ടാവുക. ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയൊക്കെ പരസ്പരം പ്രാർത്ഥിക്കുക. അതിലുപരി ഈ ആദർശം സ്വീകരിക്കുന്നതിന് നമ്മളൊക്കെ പരസ്പരം പ്രാർത്ഥിക്കുക. മഹത്തായ സമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്, 7th മുജാഹിദ് സംസ്ഥാന സമ്മേളനം. ഇൻഷാല്ലാ അടുത്ത വർഷം 2008 January 31, February 1, 2, 3 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത്, തൃശൂരിന്റെ അതിർത്തിയിൽ ചങ്ങരംകുളത്ത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ സന്ദേശങ്ങളും മറ്റും പ്രമേയങ്ങളും മറ്റും ഇൻഷാല്ലാ അടുത്ത 15th തീയതിയോടുകൂടി പ്രഖ്യാപിക്കപ്പെടും. ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ ആ മഹത്തായ സമ്മേളനം കാരണമാക്കി നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കൂടുതൽ കൂടുതൽ LCD പ്രഭാഷണങ്ങളും നമ്മുടെ വയലുകളും ലഘുലേഖ വിതരണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് നമ്മുടെ ആദർശ പ്രചാരണത്തിനുള്ള വലിയ ഒരു സന്ദർഭമാക്കി അതിനെ സ്വീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഈ മഹത്തായ സ്ഥാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണമേ. അടുത്ത തലമുറക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി അള്ളാഹുവെ നീ ഇതിനെ മാറ്റണമേ. ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയും ഇണകളെയും നീ പ്രദാനം ചെയ്യണമേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا ارحم الراحمين السلام عليكم ورحمة